ഭാരതീയ ചിന്താധാരകളിലെ ആധുനിക ശാസ്ത്ര തത്വങ്ങളെക്കുറിച്ചും മാനേജ്മെന്റ് സങ്കല്പങ്ങളെക്കുറിച്ചും പഠിക്കുവാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. തിരുവനന്തപുരത്ത് ഒരു സീനിയർ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഓണററി ഡയറക്ടർ കൂടിയാണ്. സ്വദേശത്തും വിദേശത്തും ആധുനിക ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചും ഭാരതീയ ചിന്താധാരകളെക്കുറിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഒരു പ്രഭാഷണമാണിത്.
ആരാധ്യനായ അധ്യക്ഷൻ ഭാഗവത സത്രത്തിലൂടെ ഭാരതീയ സംസ്കൃതിയുടെ ഉജ്ജ്വലമായ സ്രോതസ്സുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്രത്തിന്റെ സംഘാടകരെ, അമ്മമാരെ, എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, വിനീത പ്രണാമം. ഇത്രയും വലിയ ഒരു സദസ്സിൻ്റെ മുമ്പിൽ ഒരു ചെറിയ മനുഷ്യനായി നിൽക്കുമ്പോൾ, 4.5 പതിറ്റാണ്ട് മുമ്പ് മാവോ സേത്തുങ് സർദാർ കെ എം പണിക്കരോട് പറഞ്ഞ ഒരു വരിയാണ് ഓർമ്മ വരുന്നത്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ഈ പരമപവിത്രമായ ഭാരതഭൂമിയിലെ ഗംഗാതീരത്ത് ഒരു പുൽക്കൊടിയായിട്ടാണെങ്കിലും ആ ജന്മം എനിക്ക് നൽകണമേ ജഗദീശ്വര എന്ന് അദ്ദേഹം പറഞ്ഞ ആ വരി എന്റെ മനസ്സിലും തോന്നുകയാണ്. പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, മാർക്സും എയിങ്കൽസും യൂറോപ്പിലെയും ഇംഗ്ലണ്ടിലെയും എല്ലാ ലൈബ്രറികളും കയറിയിറങ്ങി അവിടെയുള്ള ഗഹനമായ പുസ്തകങ്ങൾ മുഴുവനും വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ലോകത്തിലെ 2 വിഭാഗം ജനതതിയുണ്ട്, ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും 2 തരത്തിലുള്ള ജനങ്ങൾ, ദ ഹാവ്സ് ആൻഡ് ദ ഹാവ് നോട്ട്സ്. പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞു, ഭാരതത്തിൽ മറ്റൊരു വിഭാഗവും കൂടി ഉണ്ടായിരുന്നു, അത് എംഗൽസിനും മാർക്സിനും കാണാൻ സാധിക്കാത്ത ഒരു വിഭാഗമായിരുന്നു അവര്, ഉള്ളവരെന്നൊരു വിഭാഗം, ഇല്ലാത്തവരെന്നു വിഭാഗം, ഉണ്ടായിട്ട് വേണ്ടാത്തവരെന്നൊരു വിഭാഗം. ആ ഉണ്ടായിട്ട് വേണ്ടാത്തവരായിരുന്നു ഭാരതത്തിലെ ഋഷിവര്യന്മാര്. രാജകൊട്ടാരം വിട്ടിറങ്ങിയ ബുദ്ധനെ പോലെ, വിക്രമാദിത്യനെ സിംഹാസനത്തിൽ അവരോധിച്ച് മാറി നിന്ന ചാണക്യനെ പോലെ, ഏതാണ്ട് ചരിത്ര വസ്തുതയെടുത്താൽ, പുരാവസ്തു ഗവേഷകരുടെ പഠനങ്ങളുടെ ഫലമെടുത്താൽ, BC 9500 മുതൽക്ക് വേദങ്ങളുടെ രചന തുടങ്ങിയിട്ടുണ്ട്. BC 9500 മുതൽക്ക് AD 2000 വരെയുള്ള 11500 വർഷത്തെ പാരമ്പര്യത്തില് ഈ ദേശത്തിലുദിച്ച ചൈതന്യവത്തായ ചിന്താധാരകൾക്ക് കാരണഭൂതരായവരായിരുന്നു ഉണ്ടായിട്ട് വേണ്ടാത്തവരായ ഋഷിവര്യന്മാര്. അവരീ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ശങ്കരാചാര്യര് വീട് വിട്ടിറങ്ങി, പൂജനീയ നാരായണ ഗുരു തൻ്റെതായിട്ടുള്ളതെല്ലാം വിട്ടുകൊടുത്തു, ചട്ടമ്പി സ്വാമികൾ അങ്ങനെ തന്നെ ചെയ്തു. ഈ അത്യന്താധുനിക കാലഘട്ടത്തിലും ഭാരതീയ സംസ്കൃതിയുടെ പൈതൃകത്തെ അത്യുജ്വലമായി പ്രഭാപൂരിതമായി നിലനിർത്തിയിരുന്ന ഒരു വിഭാഗത്തിന്റെ ചരിത്രം 11000 വർഷമാണ്. ഉണ്ടായിട്ട് വേണ്ടാത്തവരുടെ ചരിത്രമാണ് ചിരപുരാതനമായ ഭാരത സംസ്കൃതിയുടെ നിത്യ നൂതനത്വത്തിന് കാരണം. ചിരപുരാതനം പ്ലസ് നിത്യ നൂതനം ഈസ് ഈക്വൽ ടു സനാതനം. ആ സനാതനധർമ്മം പണ്ട് എത്രത്തോളം ഉജ്ജ്വലമായിരുന്നുവോ, സമകാലീന പ്രസക്തി ഉണ്ടായിരുന്നതായിരുന്നുവോ, ഇന്നും ഈ സനാതനധർമ്മ ചിന്താധാരകളിൽ ഒന്നുപോലും മാറ്റി നിർത്താതെ പറയാൻ സാധിക്കും, ഭാരതീയ ചിന്താധാരകൾ എവിടെ നിന്ന് തുടങ്ങുന്നുവോ അവിടെയാണ് അത്യന്താധുനിക ശാസ്ത്രം ഇന്ന് അവസാനിച്ചു നിൽക്കുന്നത്. Where the ancient Indian approach has its beginning, there we can see the modern science is abruptly stopped. Satyam Ishavasyam Idam Sarvam Yakkinjit Jagatyam Jagad Tena Tyaktena Bunjita Magradha Kasya Siddhanam. ആ ഈശാവാസ്യമിതം സർവം എന്ന വരിയുണ്ടല്ലോ, യജുർവേദത്തിന്റെ 40-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വരി, ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആദ്യത്തെ വരി, അതിലെ 3-ാമത്തൊരു വരിയുണ്ടല്ലോ, അസുര്യാ നാമതേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഃ. ആസുരികമായൊരു ലോകത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ആധുനിക മനുഷ്യ സമൂഹം. ആത്മഹത്യാപരമായ ആ ലോകത്തിലേക്ക് ഇവർ നിങ്ങളെ നയിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഭാരതീയ ചിന്താധാരയെക്കുറിച്ചാണെന്ന് എഴുതി വച്ചിരിക്കുന്ന യജുർവേദം ഈ വരി എഴുതിയിട്ട് ഏറ്റവും കുറഞ്ഞത് 6,000 വർഷമെങ്കിലും ആയി കാണും. അതിന്നും പ്രസക്തമാണ്. 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കാൻ പോകുന്ന ലോക ജനതയുടെ മുമ്പില് ഭാരതീയ ചിന്താധാര നിത്യനൂതനമാണ്. 3-ാം സഹസ്രാബ്ദത്തിലേക്ക് കടക്കാൻ പോകുന്ന ലോകത്തിന്റെ മുമ്പില് വിദേശങ്ങളിൽ ചെന്ന് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയാൻ അതിയായ സന്തോഷമുണ്ട്. 2 കൈയും വലത്തോട്ടും ഇടത്തോട്ടും നീട്ടിയാൽ മുൻപിൽ കാണുന്ന 180 ഡിഗ്രിയുണ്ട്. ആ 180 ഡിഗ്രിയുടെ ദർശനം കഴിഞ്ഞ 100 വർഷത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ ദർശനമാണ്. ഈ 2 കൈയും നിവർത്തിയാൽ പുറകിലൊരു 180 ഡിഗ്രിയുണ്ട്. ആ 180 ഡിഗ്രിയുടെ ദർശനം 11,000 വർഷത്തെ ഭാരതീയ ചിന്താധാരകളുടെ ദർശനമാണ്. അസന്നിഗ്ധമായി ലോകം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഈജിപ്ത്യൻ സംസ്കാരത്തിൽ കാണാൻ സാധിക്കുന്നത് കുറേ ശവക്കല്ലറകൾ വെച്ച പിരമിഡുകൾ മാത്രം. ഗ്രീക്കിലേക്ക് നോക്കിയാൽ സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്ന ഒരു ചരിത്രം മാത്രം. റോമാ സാമ്രാജ്യത്തിലേക്ക് നോക്കിയാൽ യോഗീശ്വരനായ യേശുക്രിസ്തുവിനെ ആണിയടിച്ച് തറച്ചു കൊന്ന ചരിത്രം. മിസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലേക്ക് നോക്കിയാൽ ലോകത്തെ കൊള്ളയടിച്ചവരാണ് ഞങ്ങളുടെ പൂർവികരെന്ന് വാദിക്കുന്ന ഒരു സംസ്കാരം. ഇതൊന്നുമല്ല ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ഉണ്ടായിട്ട് വേണ്ടാത്തവരുടെ ചരിത്രം എഴുതി വച്ചിരുന്നു. 4 വേദങ്ങളും വേദാംഗങ്ങളും ഉപവേദങ്ങളും ഉപാംഗങ്ങളും പുരാണങ്ങളും ദർശനങ്ങളും എഴുതി വെച്ച് മുമ്പോട്ട് വെച്ച് വിമൃശ്യേതശേഷേണ യഥാഇച്ഛസി തഥാ കുരു എന്ന് പറഞ്ഞൊരു സംസ്കാരം. എന്നിട്ട് യഥാഇച്ഛസി എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് തഥാ കുരു എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണന്റെ ചരിത്രം. നമ്മൾ സാധാരണ ഒരു കർമ്മം നടത്തുമ്പോൾ ഒരു മഹാസങ്കല്പം ചൊല്ലാറുണ്ട്. ആ മഹാസങ്കല്പത്തിൽ ഒരു വരിയുണ്ട്, ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്ത്യ അപരിമിതയ ശക്തിയ പ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ഡാനാം മധ്യേ പൃഥിവ്യാ തേജവായു ആകാശ അഹങ്കാരാദി മഹത് അവ്യക്തൈഹി ആവരണൈഹി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ഡ മണ്ഡലേ. ആദിവിഷ്ണുവായ ആദിനാരായണന്റെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള പരിമിതിയില്ലാത്ത ശക്തി കൊണ്ട് നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളുടെ ആധുനിക സയൻസ് പറയുന്നു ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സീസ്. അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളുടെ മധ്യത്തിൽ പഞ്ചഭൂതങ്ങളായ പൃഥിവ്യാ തേജ വായു പ്ലസ് അഹങ്കാരം അവയർനെസ് അവ്യക്തൈഹി ആവരണൈഹി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ഡ മണ്ഡലേ. ഈ മഹത്തായ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൽ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യധിഷ്ഠ ദശാംഗുലം പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ. ആയിരക്കണക്കിന് തലകളും ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് പാദങ്ങളുമുള്ള ഒരു പ്രപഞ്ച പുരുഷൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ നിന്നൊരു 10 അംഗുലം മാറി നിന്നു. അതിനെ മുഴുവനും പ്രവർത്തിപ്പിച്ചുകൊണ്ട് മാറി നിന്നു. വിശ്വദശ്ചക്ഷുരുത വിശ്വദോ ഓ മുഖോ വിശ്വദോ ബാഹുരുത വിശ്വദസ്പാദ് തം ബാഹുഭ്യാം ദമാദി സമ്പദത്രൈഹി ദ്യാവാ പൃഥിവീ ജനയൻ ദേവയേകാഹ. പൃഥിവിയും ദ്യാവാ പൃഥിവിയായ ജ്യോതിസ്സുകളെയും മുഴുവനും സൃഷ്ടിച്ച ഈശ്വരൻ ഒന്നാണ്. അനാദിമദ്യാന്തമനന്തവീര്യം നന്ദം ന മധ്യം ന പുനസ്തവാദിം. തുടക്കവും മധ്യവും അവസാനവും അറിയാത്ത ഒരു പ്രപഞ്ചപുരുഷനെ കുറിച്ച് ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1997 രണ്ടു വർഷം മുമ്പ് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ലാബറട്ടറി നാസ അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പ്രൊഫസർ എറിക് ഡീൻ. പുസ്തകത്തിന്റെ ടൈറ്റില് ദ സെൽഫ് അവയർ യൂണിവേഴ്സ്, സ്വബോധമുള്ള പ്രപഞ്ചം. സ്വബോധമുള്ള പ്രപഞ്ചം എന്നുള്ളതിനൊരു വ്യാഖ്യാനം നൽകണമെങ്കിൽ അത് പുരുഷ സൂക്തത്തിലേക്ക് പോകണം, ആദിവിഷ്ണു ആദിനാരായണസ്യ എന്ന് പറഞ്ഞ ശ്ലോകത്തിലേക്ക് പോകണം. ഏതാണ്ട് ഒരു 7000 വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തെ ഭാരതീയ ഋഷിവര്യന്മാര് കണ്ടത് എങ്ങനെയാണോ അങ്ങനെയാണ് 2 വർഷം മുമ്പ് സ്വബോധമുള്ള പ്രപഞ്ചം. അഹം സർവസ്യ പിതരഹമത്ത സർവം പ്രവർത്തതി. ഞാനാണ് സർവതിന്റെയും ചൈതന്യം, എന്നിലൂടെയാണ് സർവതും പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ ആ ചൈതന്യം ഭാരതീയ ഋഷിവര്യന്മാര് കണ്ടുപിടിച്ച അതേ ചൈതന്യം അത്യന്താധുനിക ഫിസിക്സുകാര് അടിവരയിട്ട് അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അതാണ് ഫൈനൽ വേർഡ് ഓഫ് മോഡേൺ സയൻസ് എന്ന് പറയാനും വിഷമം കാണിക്കുന്നില്ല. ഫിസിക്സ് അറിയാവുന്നവർക്കറിയാം എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഊർജം എന്ന് പറയുന്ന വസ്തുത അതിനെ ഉൽപാദിപ്പിക്കാൻ സാധ്യമല്ല, അതുപോലെ അതിനെ നശിപ്പിക്കാനും സാധ്യമല്ല. ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം. ഒരു ഊർജം മാറിയാൽ അത് മറ്റൊരു ഊർജമായി മാറുമെന്ന് അത്യന്താധുനികമായ ഫിസിക്സ് പറയുമ്പോൾ ഭാരതീയ ചിന്താധാരകൾ എവിടെ നിൽക്കുന്നു? നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യദേശദ ഉഭയോരവിദൃഷ്ടോന്തസ്തനയോ തത്വദർശിഭിഹി. നാസതോ വിദ്യതേ ഭാവോ, ഉള്ളതായിട്ടുള്ള ഒന്നിനെയും ഇല്ലാതാക്കാൻ സാധ്യമല്ല. നാഭാവോ വിദ്യദേശദ, ഇല്ലാത്തതിനെ ഒന്നിനെയും ക്രിയേറ്റ് ചെയ്യാനും സാധ്യമല്ല. എക്സാക്ട് ട്രാൻസ്ലേഷൻ ഓഫ് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്താണ്? വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം. എക്സാക്ട് സംസ്കൃത ട്രാൻസ്ലേഷൻ വസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനന്യാദി സംയാദി നവാനി ദേഹി. ഒരു ദേഹം വിട്ടൊരു എനർജി പോയാൽ അത് മറ്റൊരു രൂപം പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. BC 3138 എഴുതിയ ഭഗവത്ഗീത, കലിയുഗം തുടങ്ങിയത് കൃത്യം ഒരു ദിവസമുണ്ട്. BC 3102 February 17 വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് കലിയുഗം തുടങ്ങിയത്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ ഗ്രഹങ്ങളും ചന്ദ്രനും സൂര്യനും ഒരൊറ്റ ലൈനിൽ വന്ന നിമിഷമാണത്. February 17 അർദ്ധരാത്രി BC 3102 35 വർഷം മുമ്പാണ് മഹാഭാരത യുദ്ധം നടന്നത്. ആ യുദ്ധക്കളത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദ ഉഭയോരവിദൃഷ്ടോന്ത. ഇത് രണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നതാരാണോ തനയോ തത്വദർശിന, അവരാണ് സയന്റിസ്റ്റുമാര്. എല്ലാത്തിലും ചൈതന്യമുണ്ട്. അഹം സർവസ്യ പ്രഭവ എന്ന് പറയുന്നില്ലേ, ഇത് ശരിയാണോ? ഇത് ശരിയാണ്. ഹിർലിയൻ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് ജീവനുള്ള ഒരു ഇലയുടെ ഫോട്ടോ എടുക്കുക, ഒരില പ്ലാവിലയുടെ ഫോട്ടോ. ആ ഇലയ്ക്ക് ചുറ്റും ഒരു കൊറോണ കാണാൻ സാധിക്കും. ആ ഇല എപ്പോഴും ഉണങ്ങുന്നുവോ ആ കൊറോണ ഇല്ലാതെയാകും. ഒരു മനുഷ്യ ശരീരത്തിന്റെ ഫോട്ടോ എടുക്കുക, മനുഷ്യന്റെ തേജോമയമായ ദേഹം. അഞ്ചു ദേഹങ്ങളുണ്ടെന്ന് ഭാരതീയ ഋഷിവര്യന്മാര് പറഞ്ഞു: അന്നമയ ദേഹം, മനോന്മയം, വിജ്ഞാനമയം, ആനന്ദമയം, തേജോമയം. അഞ്ചു ദേഹങ്ങളുണ്ട്. അഞ്ചു ദേഹങ്ങളും അടിവരയിട്ട് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നു. തേജോമയ ദേഹം, കിർലിയൻ ഫോട്ടോഗ്രാഫി എടുത്താൽ ശരീരത്തിന്റെ തേജോമയമായ ആ രൂപം കാണാൻ സാധിക്കും. കുറെ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുക, അല്ലെങ്കിൽ ശത്രത്തിൽ പങ്കെടുത്ത് നാമം ജപിക്കുക. ജപിക്കുന്നതിന് മുൻപ് തലയുടെ കിർലിയൻ ഫോട്ടോഗ്രാഫി എടുക്കുക, ആ ജപിച്ചതിന് ശേഷവും എടുക്കുക. ആ കൊറോണ വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ഗവേഷണം നടത്തിയത് ഭാരതീയരല്ല, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്കാര്. സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്ട് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് മന്ത്രം ചൊല്ലുന്നവരുടെ തലയ്ക്കു ചുറ്റുമുള്ള കൊറോണ എത്രയുണ്ടെന്ന് അവർ പഠനം നടത്തി. $1,00,000 മുടക്കി നടത്തിയ പഠനം. 9.5 മാസം മുമ്പ് അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാരതത്തിലെ 180 ഡിഗ്രി ഉണ്ടല്ലോ പുറകില്, അവർ നോക്കിയപ്പോൾ ഇതിൽ ധാരാളം മന്ത്രങ്ങളുണ്ട്. അഗ്നിമേളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം ഉദാഹാരം രത്നദാതാമം അഗ്നിപൂർവേ ഋഷി വിരീഢ്യോ നൂതനൈരുത സദൈവാംഗേഹ വക്ഷതി. ഋഗ്വേദ മന്ത്രം: യവാഷ്ടമേ മാഷാഷ്ടമേ തിലാഷ്ടമേ ഗോധൂമാഷ്ടമേ മസുരാഷ്ടമേ പ്രിയങ്കവഷ്ടമേണവഷ്ടമേ. യജുർവേദ മന്ത്രങ്ങൾ, ഈ മന്ത്രങ്ങൾ ഈ ഭാരതീയർ ഈ 11,000 വർഷമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്കാരൊരു പഠനം നടത്തി. 900 വരുന്ന വേദപണ്ഡിതരെ ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് 3 ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേംബ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി 100 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം അവര് നടത്തി. എന്നിട്ട് ആ പ്രദേശത്തിന്റെ മുഴുവനും ഫോട്ടോ എടുത്തു, കിർലിയൻ ഫോട്ടോഗ്രാഫി. ഒറ്റ ബ്രാഞ്ച് സയൻസ് കൊണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മഹത്വമായ എന്തോ ഒന്ന് അവിടെ ഉണ്ട്, മന്ത്രത്തിലുണ്ട്. ആ മന്ത്രം ഒന്ന് പരീക്ഷണത്തിന് വിധേയമാക്കണം. ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നുണ്ട്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നെല്ലാം പറയുന്നില്ലേ. ഡിപ്പാർട്ട്മെന്റിന്റെ പേര് സൈക്കോ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. മന്ത്രങ്ങള് ശരീരത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇത് ഇവിടെ തുടങ്ങിയ ഉടനെ അമേരിക്കയിലും മറ്റൊരു ഗ്രൂപ്പ്, 22 പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാര്, ഒരാള് മലയാളിയ. ആ മലയാളിയുടെ പേര് മുരളി കെ നായർ. 22 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് നെർവസ് സിസ്റ്റത്തിൽ മന്ത്രങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ തേജോമയ ദേഹം എന്ന് പറയുന്ന എനർജി കണ്ടന്റ് ഓഫ് ദ ലിവിംഗ് സിസ്റ്റം വളരെയധികം ശരീരത്തെ ചികിത്സിക്കാനും ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഇത് സഹായിക്കുമെന്ന് മനസ്സിലായി. പ്രകൃതിയെക്കുറിച്ച് ഭാരതത്തിന് ഒരു വീക്ഷണമുണ്ടായിരുന്നു: അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മ സമോദ്ഭവ. ദ കർമ്മ സൈക്കിൾ. ഈ കർമ്മ സൈക്കിൾ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചവരുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഒരു കാർബൺ സൈക്കിൾ ഉണ്ട്, ഒരു നൈട്രജൻ സൈക്കിള്, ഫോസ്ഫറസ് സൈക്കിള്. ഭഗവത്ഗീതയിൽ ഒരു കർമ്മ സൈക്കിൾ ഉണ്ട്. അന്നാത് ഭവന്തി ഭൂതാനി, ഫുഡിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടാവുന്നത്. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള്, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ ഉണ്ടാവുന്നത് അന്നത്തിൽ നിന്നാണ്. പർജന്യാത് അന്നസംഭവ, പ്രകൃതിയുടെ കനിവ് കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ് അന്നമുണ്ടാകുന്നത്. യജ്ഞാത് ഭവതി പർജന്യ, പ്രകൃതിയിൽ നടക്കുന്ന നിരന്തരമായ യജ്ഞമാണ് മഴ പെയ്യാനും പ്രകൃതിയിലെ പ്രതിഭാസത്തിനും കാരണം. യജ്ഞ കർമ്മ സമുദ്ഭവ, യജ്ഞം മനുഷ്യന്റെ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് എല്ലാവരും പറയാറുണ്ട്, പ്രകൃതിയെ സംരക്ഷിക്കുക, കാടിനെ സംരക്ഷിക്കുക, വായു മലിനീകരിക്കാതിരിക്കാൻ, ഭൂമിയെ മലിനീകരിക്കാതിരിക്കുക തുടങ്ങിയ വാചകങ്ങൾ മുഴുവനും
മനുഷ്യന്റെ നെഗറ്റീവ് കർമ്മങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് കർമ്മ സൈക്കിളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് വേണം എന്നുള്ള ആധുനിക ലോകത്തിന്റെ ചിന്താധാര ഇന്ന് ഭാരതീയമായ പൂർവീക ഋഷിവര്യന്മാരുടെ ചിര പുരാതനമായ ചിന്താധാരയുമായി കോർത്തിണക്കി പോകാൻ ഒരു വിഷമവുമില്ല. ഇവിടെ ഭൂമിയെക്കുറിച്ച് ഭാരതത്തിനൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അയം മാതാ പൃഥിവി പുത്രോഹം പൃഥിവ്യാ. ഈ ഭൂമി എന്റെ മാതാവാണ്, ഞാൻ ഈ മാതാവായ ഭൂമിയുടെ പുത്രനാണ്. എന്നെങ്കിലും അമേരിക്കയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഗ്യം കിട്ടിയാൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകാൻ ഭാഗ്യം കിട്ടിയവരെ കാണാൻ ഭാഗ്യം കിട്ടിയാൽ, അവരോടൊന്ന് ചോദിക്കുക, അമേരിക്കയിലെ ഗവൺമെന്റ് ബസ്സുകളുടെ സൈഡിൽ എന്താ എഴുതി വച്ചിരിക്കുന്നത് എന്ന്. അവിടെ എല്ലാം എഴുതി വച്ചിട്ടുണ്ട്, പ്രൊട്ടക്ട് മദർ എർത്ത്, പ്രൊട്ടക്ട് മദർ എർത്ത്. എങ്ങനെയാ ഈ മദർ എർത്ത് കൺസെപ്റ്റ് ഉണ്ടായത്? അഥർവവേദത്തിൽ പറഞ്ഞിരിക്കുന്ന അയം മാതാ പൃഥിവി, ഭാരതത്തിന്റെ വീക്ഷണം തന്നെയാണ് അവരെടുത്തിരിക്കുന്നത് ഭൂമിയെ കുറിച്ച്. പൃഥ്വി ത്വയാധൃതാലോക ദേവി ത്വാം വിഷ്ണുനാധൃത ത്വം ച ധാരയ മാം ദേവി പവിത്രം കുരുശാസനം. ഹേ ഭൂമിദേവി, നിന്നെ പ്രപഞ്ചപുരുഷനായ വിഷ്ണു സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഞാൻ നിന്നെ ആധാരമാക്കി ഈ ഭൂമിയിൽ വസിക്കുന്നു. എന്റെ കർമ്മത്തെ മംഗളകരമാക്കിയാലും ഈ വീക്ഷണം ഭാരതീയമാണ്. 21-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന ലോകം ഭാരതത്തിൽ നിന്ന് കടമെടുത്ത വീക്ഷണമാണിത്. വായുവിനെ കുറിച്ച് നമ്മുടെ വീക്ഷണം എന്തായിരുന്നു? നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതോ തദ്വക്താരമവതോ. വാചകങ്ങളാ, ഹേ വായുദേവ, പ്രത്യക്ഷമായ ഈശ്വരൻ എന്ന് പറയുന്നത് അങ്ങാണ്. വായുവിനെ നമസ്കരിച്ചു കൊണ്ട് പറയുകയാണ്, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, നീ തന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മചൈതന്യം. കാരണം ഏതു നിമിഷം വായു പ്രവർത്തിക്കാതെയാകുന്നുവോ ഇവിടെ കാണുന്ന എല്ലാവരും, അബ്രപ്റ്റ്ലി ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദ ന്യൂസ്. അപ്പ നിലയ്ക്കും. കൂടി വന്നാൽ 1.6 മിനിറ്റ് കൂടി ജീവിക്കും. അത് കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തൊഴുത ഭക്തിയുമായിട്ട് തിരിച്ചു പോകേണ്ടി വരും. ആ വായു നിൽക്കില്ല. കാരണം ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, പ്രത്യക്ഷമായ ഈശ്വര ചൈതന്യമായത് കൊണ്ട് നീ പരമശുദ്ധനായിട്ടിരിക്കണം, പരമശുദ്ധമായിട്ടിരിക്കണം എന്ന് പറയുന്ന വായു മലിനീകരണത്തെ ഒഴിവാക്കാനുള്ള ഈശ്വരീയ കൺസെപ്റ്റ് ഭാരതീയമാണ്. അതാണ് ഇന്ന് UNO സ്വീകരിച്ചിരിക്കുന്നത്. ജലമലിനീകരണം അവോയ്ഡ് ചെയ്യാൻ പറയുന്നു. ഇമ ആവശിവാ സന്തോ ശുഭാ ശുദ്ധാശ്ച നിർമ്മല പാവന ശീതളാശ്ചൈവ ഭൂതാ സൂര്യസ്യ രശ്മിഭിഹി. ഈ സംസ്കൃത വരികൾ മലയാളം അറിയാവുന്നവർക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. ഈ ജലം ശുദ്ധമായി തീരട്ടെ, ശുഭമായി തീരട്ടെ, മംഗളകരമായി തീരട്ടെ, സർവരോഗങ്ങൾക്കും ഔഷധമായി തീരുന്ന ഈ ജലം സൂര്യരശ്മിയാൽ, ഭൂതാ സൂര്യസ്യ രശ്മിഭിഹി, സൂര്യരശ്മിയാൽ ശുദ്ധമായി തീരട്ടെ എന്ന് പറയുമ്പോൾ ശുദ്ധജലത്തെ കുറിച്ച് ഇന്ന് UNO ഇറക്കിയിരിക്കുന്ന, അവിടുത്തെ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് സാൻസ്ക്രിറ്റിൽ പറഞ്ഞിരിക്കുക. ചെടികളെ കുറിച്ച്, വൃക്ഷങ്ങളെ കുറിച്ച് നമ്മുടെ ചിന്താധാര എന്തായിരുന്നു? ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് പോവാൻ ഒരു ഭാഗ്യം കിട്ടി. സ്ഥിരമായിട്ട് കിട്ടുന്നത് പോലെ തന്നെയാണ് ആ ഭാഗ്യവും. ബസ്സിൽ കയറിയ ഉടനെ തന്നെ ഒരാൾ ഒരു നോട്ടീസ് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ നോട്ടീസ് മുഴുവൻ നോക്കി, അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്, സർപ്പക്കാവുകളെ സംരക്ഷിക്കുക. ചുവട്ടില് സൈൻ ചെയ്തിരിക്കുന്നത് 6 പേരുണ്ട്. അതിൽ ഒരാളുടെ പേര് സുരേന്ദ്രൻ, ബാക്കി 5 പേരും ക്രിസ്ത്യൻസാ. പേര് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാം. ജോസഫ് ചെറിയാൻ തുടങ്ങിയവരാ. മുകളിലത്തെ ടൈറ്റിലെ സർപ്പക്കാവുകളെ സംരക്ഷിക്കുക. കേരളത്തിൽ ഏതാണ്ട് 21,000 സർപ്പക്കാവുകൾ ഉണ്ടെന്നും അതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും UNO നടത്തിയ പഠനമനുസരിച്ച് ബയോഡൈവേഴ്സിറ്റിയുടെ കേന്ദ്ര ബിന്ദുക്കളാണ് സർപ്പക്കാവുകൾ എന്നും സർപ്പക്കാവുകൾക്കടുത്തുള്ള കുളങ്ങളെല്ലാം ആ പ്രദേശത്തെ ജലസംഭരണികളിലെ റിസർവോയർ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നും ഒരു കാരണവശാലും അത് നശിപ്പിക്കരുതെന്നും UNO കണ്ടുപിടുത്തത്തിന്റെ എക്സ്പ്ലനേഷന്റെ മലയാളം ട്രാൻസ്ലേഷൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് 6 പേര് സൈൻ ചെയ്ത് ഇറക്കിയിരിക്കുന്നതാ. ഈ സർപ്പക്കാവ് ആരുടെ വീക്ഷണമാണ്? ജർമ്മൻകാരുടെ വീക്ഷണമാണ്. അമേരിക്കയിൽ മുഴുവൻ സർപ്പക്കാവ് ഉണ്ടായിരുന്നു. അവിടെ സർപ്പക്കാവും ഇല്ല, സർപ്പങ്ങളും ഇല്ല. ഉള്ളവരെല്ലാം അവിടുത്തെ അസംബ്ലിയിലുണ്ട്. ആ വീക്ഷണം അവര് UNO എടുത്ത് ഇവിടെ അത് പ്രചരിപ്പിക്കാൻ 6 കോടി രൂപ ഇന്ററസ്റ്റ് ഇല്ലാത്ത സഹായമായിട്ട് നൽകിയിരിക്കുക. കേരളത്തിലെ സർപ്പക്കാവുകളെ സംരക്ഷിക്കാൻ കേരളീയര് മുൻകൈയെടുക്കണം എന്ന് പറഞ്ഞ കാരണം ദശകൂപ ഏകവാപി, ദശവാപി ഏകനദി, ദശനദി ഏകപുത്ര, ദശപുത്രോ ഏകവൃക്ഷ. ഈ ഒരു വരി എഴുതിയത് ശാർങ്ങധരനാണ്. BC 200 10 കിണറ് കുഴിക്കുന്നത് ഒരു കുളം കുഴിക്കുന്നതിന് തുല്യമാണ്. 10 കുളം ഒരു നദിക്ക് തുല്യമാണ്. 10 നദി ഒരു പുത്രന് തുല്യമാണ്. 10 പുത്രൻ ഒരു വൃക്ഷത്തിന് തുല്യമാണ്. ആരാ പുത്രൻ? എന്റെ മകൻ. എന്റെ മകൻ പുത്രനല്ല. പുത്രനൊരു ഡെഫനിഷൻ ഉണ്ട്. പുംതാമ നരകാത് ത്രായതേ ഇതി പുത്ര. അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്ത് ജീവനുള്ളതിൽ നിന്ന് മരണം എന്ന ആ ബ്രിഡ്ജ് കടക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഭയം തോന്നുന്ന ഒരവസ്ഥയാണ്. ഭയാനകമായൊരു നരകമാണത്.
ഞാൻ മരിക്കാൻ പോകുന്നു. ഇന്നലെ വരെ ജീവിച്ചവൻ, കഴിഞ്ഞൊരു മിനിറ്റ് വരെ ജീവിച്ചവൻ ഈ ലോകത്തിൽ നിന്ന് എന്നെന്നത്തേക്കുമായി യാത്ര പറയുകയാണ് എന്ന ആ വികാരത്തിൽ ഉണ്ടാകുന്ന ഭയം. അച്ഛനെയോ അമ്മയെയോ മരിക്കാൻ പോകുന്നതാരാണെങ്കിലും അവരെ അവരുടെ തലമടിയിൽ വെച്ച് ഭഗവത്ഗീതയോ വിഷ്ണു സഹസ്രനാമമോ ചൊല്ലി അല്ലെങ്കിൽ നാമം ജപിച്ച് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ശരീരം തലോടിക്കൊണ്ട് എന്റെ ശരീരത്തിന് കാരണഭൂതമായതാരാണോ, എന്നെ വളർത്തിയതാരാണോ, ഈ ജീവിതം ആരോടാണോ കടപ്പെട്ടിരിക്കുന്നത്, ആ ദേഹി അവിടുന്ന് പോവുകയാണ്. ആ ദേഹത്തെ യാത്രയാക്കാൻ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം, അവസാനം ഭസ്മമാകാൻ പോകുന്ന ശരീരമായി തീരാൻ പോകുന്ന സമയത്ത് അവരനുഭവിക്കുന്ന നരകമാണ് പുംനാമ നരകം. ആ നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ, അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ ബന്ധുവിനെ സാന്ത്വന വാക്കുകൾ കൊണ്ട് അപ്പുറത്തേക്ക് കടത്തിവിടുന്ന ആ നിമിഷത്തിൽ മാത്രമേ പുത്രൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അത്രയും നേരം ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുകയാണ് നല്ലത്. SON സൺ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡോട്ടർ, അതിന് ഒരു ഡെഫനിഷനും ഇല്ല. ഡോക്ടറിന്റെ ഡെഫനിഷൻ എടുത്തു പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഡോക്ടറുടെ മകളല്ല ഡോക്ടർ. SUNന്റെ മകനല്ല SON. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ പുത്രന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പുംനാമ നരകാതു ത്രായതേ ഇതി പുത്ര. അത് ബന്ധുവിന്റെ ആണോ അയൽവക്കത്തുകാരന്റെ ആണോ ആരുടെയാണെങ്കിലും മരണഭീതിയെ കടത്തിവിടാൻ അനുഗ്രഹം കിട്ടുന്ന ആ സമയത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണത്. അങ്ങനെയുള്ള ഒരു പുത്രൻ സത്പുത്രനാണ്. 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം. ആ വൃക്ഷത്തിന്റെ മഹത്വം അറിഞ്ഞവര് ഭാരതീയരായിരുന്നു. ഭാരതീയരല്ലാതെ മറ്റാർക്കും അത് അറിഞ്ഞുകൂടായിരുന്നു. ഇന്ന് ഭാഗവത സത്രത്തില് കഥ പറയുന്നതിനിടയ്ക്ക് പറഞ്ഞു, സൂര്യൻ മുകളിൽ ഒന്നേ ഉള്ളൂ, ആ സൂര്യന്റെ പ്രതിബിംബം സകല ജലാശയങ്ങളിലും കാണുന്നത് പോലെയാണ്, ആത്മചൈതന്യം എന്ന്. സംസ്കൃതത്തിൽ ഒരു വരിയുണ്ടതിന്, ഏക ഏവഹി ഭൂതാത്മ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത് ഏക ഏവഹി ഭൂതാത്മ. ഈ പരമമായ ചൈതന്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അൾട്ടിമേറ്റ് എനർജി ഈസ് എൻട്രോപ്പി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദ സിസ്റ്റം. ഫിസിക്സ് പറയുന്നു ആ അൾട്ടിമേറ്റ് എനർജി ഈസ് ഏക ഏവ ഹി, ഒന്ന് തന്നെ. അതെവിടെയാണ്? ഭൂതേ ഭൂതേ വ്യവസ്ഥിത, സർവജീവജാലങ്ങളിലും ഇരിക്കുന്നു. ഏകത ബഹുദാ ചൈവ, ചിലരതിനെ ഒന്നായിട്ട് കാണുന്നു, ചിലരതിനെ പലതായിട്ട് കാണുന്നു. ദൃശ്യതേ ജല ചന്ദ്രവത്, ചന്ദ്രൻ ഒന്നേ ഉള്ളൂ എങ്കിലും എല്ലാ ജലാശയങ്ങളിലും ചന്ദ്രനെ കാണുന്നത് പോലെ സർവജീവജാലങ്ങളിലും കാണുന്നതായ ജീവചൈതന്യം, കിർലിയൻ ഫോട്ടോഗ്രാഫി കൊണ്ട് എടുത്ത് കൊറോണ കാണിക്കാൻ സാധിക്കുന്ന ജീവചൈതന്യം, അത് ഭാരതീയ വീക്ഷണമാണ്. ആ ജീവചൈതന്യം ചെടികളിൽ ഉണ്ടെന്ന് പറഞ്ഞത് ഭാരതീയരായിരുന്നു. അങ്ങനെ ചെടികളിൽ ഉണ്ടെന്ന് തെളിയിച്ച ജെ.സി. ബോസിനോട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറഞ്ഞവരായിരുന്നു പാശ്ചാത്യര്. ഇന്നവര് മാറി അവരുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ഒരു വലിയ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ പ്രൊഫസർ ഒരിക്കൽ കേരളത്തിൽ വരികയുണ്ടായി. പ്രൊഫസറുടെ പേര് ബാക്സ്റ്റർ കരോലിന. അവരിവിടെ വന്ന് ഒരു പഴയ തറവാട്ടിൽ താമസിച്ചു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം മക്കള് സാധാരണ രീതിയിൽ ആ വീട്ടിൽ നാമം ജപിക്കാറുണ്ട്. അങ്ങനെ മദാമ്മ വീട്ടിനകത്തുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഉറക്കെ നാമം ജപിക്കാൻ ഒരു വിഷമം. അവര് പതുക്കെ നാമം ജപിച്ചപ്പോ വീട്ടിലെ അമ്മൂമ്മ പറഞ്ഞു, മക്കളെ ഉറക്കെ നാമം ജപിക്കണം, പതിവായിട്ട് അങ്ങനെയല്ലേ ശീലിച്ചത്, ഇന്നെന്താ പതുക്കെ ജപിക്കുന്നത്? അപ്പൊ ബാക്സ്റ്റർ കരോലിനെ ചോദിച്ചു, എന്തിനാ ഉറക്കെ നാമം ജപിക്കുന്നത്? അപ്പൊ അമ്മൂമ്മ എക്സ്പ്ലെയിൻ ചെയ്തു, ഉറക്കെ നാമം ജപിക്കുന്നത് കൊണ്ട് ഈ നാമം ഏതെല്ലാം ജീവജാലങ്ങളും വൃക്ഷലതാദികളും കേൾക്കുന്നുവോ അവർക്കെല്ലാം മോക്ഷം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, അതുകൊണ്ടാണ് ഉറക്കെ നാമം ജപിക്കുന്നത്. ഏതായാലും പ്രൊഫസർ ബാക്സ്റ്റർ കരോലിനയ്ക്ക് ഒരു ഐഡിയ, നമ്മൾ പറയുന്ന വാക്കുകൾ ചെടികൾ സ്വീകരിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ചെടികൾക്ക് റെസ്പോൺസ് ഉണ്ടോ എന്നറിയണം. അവര് തിരിച്ച് കാലിഫോർണിയയിൽ പോയി. വളരെ ദിവസം അവർ ആലോചിച്ചു, ഇതെങ്ങനെയാ മനസ്സിലാക്കുക, എങ്ങനെയാ പരീക്ഷണം നടത്തുക. അവസാനം അവരൊരു കൺക്ലൂഷനിലെത്തി, കാലിഫോർണിയയിൽ റോസാ ചെടികൾ ധാരാളമായിട്ട് വളരും. അവരുടെ വീടിന്റെ ചുറ്റും 60 റോസാ ചെടികൾ ഉണ്ടായിരുന്നു. ഈ റോസാ ചെടികളുടെ അടുത്ത് ചെന്ന് ഇവർ പറയുമായിരുന്നു, തലോടിക്കൊണ്ട്, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം, നിനക്ക് മുള്ളിന്റെ ആവശ്യമില്ല, നിന്നെ ആരും ആക്രമിക്കില്ല, നിന്നെ നശിപ്പിക്കില്ല, നിന്റെ പൂവും എടുക്കില്ല, ഞാൻ വാക്കു തരുന്നു, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമെങ്കിൽ നിന്റെ മുള്ള ഇല്ലാതെയാക്ക, ഇനി വരുന്ന പുതിയ കമ്പുകളില് മുള്ളിന്റെ ആവശ്യമില്ല. ഇവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. കേരളീയരായിരുന്നെങ്കിൽ ശങ്കരാചാര്യര് പറഞ്ഞതുപോലെ ആരംഭശൂരാ ഖലു കേരളീയ, ആരംഭശൂരമാണ്, ഒരു 10-12 ദിവസം വരെയും നിനക്ക് മുള്ളൊന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നെന്തിനാ മുള്ളു വരുന്നത്, ഞാൻ 12 ദിവസമായല്ലോ പറയുന്നു എന്ന് ചോദിക്കും. ബാക്സ്റ്റർ കരോലിന ഒരു പ്രൊഫസർ അല്ലേ, അവര് സ്ലോ ആയിട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു ഈ ഉപദേശം ചെടികളോട്. 65 ദിവസം കഴിഞ്ഞപ്പോ 60 ചെടികളിലും അവർക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം, പുതിയതായി വരുന്ന കമ്പുകളിൽ ഒന്നും മുള്ളില്ല. ഇതൊരു കഥയല്ല, മുള്ളുള്ള ഭാഗവും മുള്ളില്ലാത്ത ഭാഗവും കൂടി അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ന്യൂ സയന്റിസ്റ്റ് എന്ന മാഗസീനില് ആ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചെടികൾ റെസ്പോണ്ട് ചെയ്യുന്നു, സത്യവും അതായിരുന്നു. ഇന്നാണത് തെളിയിക്കപ്പെട്ടത്, 1994. അപ്പോൾ ബോട്ടണി എവിടെ നിൽക്കുന്നു, എൻവയോൺമെന്റൽ സയൻസ് എവിടെ നിൽക്കുന്നു, ഭൂമിശാസ്ത്രം എവിടെ നിൽക്കുന്നു, വായുവിനെ കുറിച്ചുള്ള വീക്ഷണം, ജലത്തെക്കുറിച്ചുള്ള വീക്ഷണം, ജീവനെക്കുറിച്ചുള്ള വീക്ഷണം, തെർമോഡൈനാമിക്സ് വീക്ഷണം, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വീക്ഷണം, അടിവരയിട്ട് പറയാൻ സാധിക്കും. ഭാരതീയ ചിന്താധാര എവിടെ അവസാനിച്ചിരിക്കുന്നു അവിടെയാണ് ആധുനിക ശാസ്ത്രത്തിന്റെ വീക്ഷണം നിറഞ്ഞു തുളുമ്പുന്നത്. ഫ്രാൻസുകാരൊരു ഗവേഷണം നടത്തി, ഈ ലോകത്തിലുള്ള 210 ആറ്റമിക് റിയാക്ടറുകളും ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. എന്തിനാ ഈ ഹിന്ദുക്കളുടെ ഈശ്വരന്റെ ആകൃതിയിൽ ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കുന്നത്? പുരുഷന്റെ ആകൃതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമല്ലേ? അവര് പല പരീക്ഷണങ്ങളും 16 വർഷമായിട്ട് നടത്തി. ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കാൻ ഒരൊറ്റ സിസ്റ്റം മാത്രമേ സാധിക്കൂ, ശിവലിംഗത്തിന്റെ രൂപം. ശിവലിംഗത്തിന്റെ രൂപത്തിൽ നിന്ന് മാറി ഒരു ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ശിവശക്തിയായുക്തോ എന്ന് പറയുന്ന ശിവശക്തിയുടെ ചൈതന്യം, ശിവൻ ഊർജസ്രോതസ്സാണെന്ന് പറയുന്നത്. അവിടെ കൊണ്ട് അവർ അവസാനിപ്പിച്ചില്ല. ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് കേരളീയര് പൂജിക്കുന്ന ഓരോ വിഗ്രഹത്തിനും അവരകലെ മാറി നിന്ന് കിർലിയൻ ഫോട്ടോഗ്രാഫി എടുത്തു. കിർലിയൻ ഫോട്ടോഗ്രാഫിയും സയന്റിഫിക് കാൽക്കുലേഷനും കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്, ഏറ്റവും കൂടുതൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി കൺസെർവ് ചെയ്യാൻ സാധിക്കുന്ന വിഗ്രഹം സർപ്പരാജ്ഞി വിഗ്രഹമാണ്. കാടുകളുടെ ഉള്ളില് വളരെ ഉള്ളിലായിട്ട് മഞ്ഞപ്പൊടി തൂവി ചുവന്ന ചെമ്പരത്തിപ്പൂവ് വെച്ച് കരിക്കിന്റെ വെള്ളവും കുരുത്തോലയും ഒഴിച്ച് മേടം 10 തീയതി നമ്മൾ നടത്തുന്ന പത്താമുദയത്തിന്റെ സർപ്പബലി നടത്തുന്നില്ലേ, 3 തലയുള്ള സർപ്പത്തിനെ അകത്തു വെച്ചുകൊണ്ട് ഒരു രാജ്ഞി ഇരിക്കുന്നത്, സർപ്പരാജ്ഞി വിഗ്രഹത്തിന് 37 മടങ്ങ് 23×10^37 ഗോസ് യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യാൻ സാധിക്കും. മറ്റൊരർത്ഥത്തിൽ ഉജ്ജ്വല തേജസ്സിന്റെ ഉറവിടമാണ് സർപ്പരാജ്ഞി വിഗ്രഹം എന്ന് അത്യന്താധുനിക ഫിസിക്സ് വിവരിക്കുന്നു. അതിന്റെ തൊട്ടു താഴെ നിൽക്കുന്ന ചൈതന്യവത്തായ വിഗ്രഹമാണ് ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം, ശിവലിംഗം. 23×10^36 ഗോസ് യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യാൻ സാധിക്കുമത്രേ അതില്. എങ്ങനെയാ ഭക്തിയുടെയും പൂജയുടെയും ആത്മീയതയുടെയും മാർഗത്തെ ഫിസിക്സിന്റെ എനർജി കണ്ടന്റ് കൊണ്ട് പറയാൻ സാധിക്കുക? ആത്മീയത ഫിസിക്സ് കൊണ്ട് പറയാൻ സാധ്യമല്ല. വിശ്വാസവും ഫിസിക്സ് കൊണ്ട് പറയാൻ സാധ്യമല്ല. വിശ്വാസ്യതയ്ക്കും ആത്മീയതയ്ക്കും തിരഞ്ഞെടുത്ത ഒരു രൂപം, അത് 100% ശാസ്ത്രീയമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവരണം നൽകിയത്. ശിവന്റെ ശക്തി മൈക്രോസ്കോപ്പ് കൊണ്ടും ടെലസ്കോപ്പ് കൊണ്ടും അളക്കാൻ സാധ്യമല്ല. ആ ശക്തി അളക്കണമെങ്കിൽ ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ മതി. അത് കിർലിയൻ ഫോട്ടോഗ്രാഫി കൊണ്ട് അറിയിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ തിരഞ്ഞെടുത്ത രൂപം, ആ ഈശ്വര വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ എടുത്ത രൂപത്തിന് അത്യന്താധുനിക ഫിസിക്സിന്റെ 100% സപ്പോർട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാനത് പറഞ്ഞത്. ശിവലിംഗത്തിലേക്ക് 24 മണിക്കൂറും ധാരക്കടാരം ഉപയോഗിച്ച് വെള്ളമൊഴിക്കാറുണ്ട്. ശിവലിംഗത്തിനെ പൂജിക്കാൻ പോകുന്ന തിരുമേനിമാര് ആദ്യം തന്നെ ഒരു ധ്യാനമന്ത്രം ചൊല്ലാറുണ്ട്. ബിഭ്രദോർഭിക്കുടാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്തസരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്തപരാഗാമൃതരസഖിലദാദ്രിപ്രഭാ പഞ്ചവക്ത്ര ത്രക്ഷക്കോടീരകോടിരകടിതതുകിനരോ ചുഷ്കലാത്തുങ്കമൗലി. ഒരു 10 പ്രാവശ്യം ഈ മന്ത്രം മക്കൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റാങ്ക് എങ്കിലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്രയും ഉജ്ജ്വലമായ ശിവന്റെ ധ്യാന മന്ത്രമാണ് ഇത്. ശക്തിയുടെ എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ ശിവ. ആ കൺസെപ്റ്റ് അത്രയും ശാസ്ത്രീയമായിരുന്നു. ഭാരതീയര് പ്രതിഷ്ഠിച്ച ഓരോ വിഗ്രഹവും അവിടെ നിന്ന് അടുത്തിറങ്ങിയാൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച് വീക്ഷണം എന്തായിരുന്നു? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള വീക്ഷണം 1945 വരെ ഇംഗ്ലീഷുകാർക്ക് അറിയാമായിരുന്നു. ഇറ്റ് ഈസ് എ മെഷീൻ. ഹ്യൂമൻ ബോഡി ഈസ് നത്തിങ് ബട്ട് എ മെഷീൻ. അതൊരു മെഷീനാണ്. കൈ ഉയർത്താൻ പറഞ്ഞാൽ കൈ ഉയർത്തും, കാലുയർത്താൻ പറഞ്ഞാൽ കാലുയർത്തും. അറിയാതെ അവര് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, RNA റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇപ്പുറത്തൊരു പേര് കൂടിയുണ്ട്, മെസഞ്ചർ RNA, മെസഞ്ചർ DNA. ഒരു സൂപ്പർ ബയോ കെമിസ്ട്രി സയന്റിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു ഞാൻ, ഈ മെസഞ്ചർ RNA ആരുടെ മെസഞ്ചറാ?
ആരുടെ മെസ്സേജാ ഇത് കൊണ്ട് നടക്കുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, മെസ്സഞ്ചറിന് മാത്രമേ അറിയുള്ളൂ. ഈ കൊണ്ട് നടക്കുന്ന മെസ്സേജ് ഈശ്വരന്റെയാ. ജഗദീശ്വരൻ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ നീ ഇന്നതെല്ലാം ആണെന്ന് പറഞ്ഞ് സൃഷ്ടിച്ച ആ മെസ്സേജ് ചെറിയ കുട്ടി നിലത്തിടയുന്നത് മുതൽക്ക് ചുട്ടയിൽ നിന്ന് ചുടല വരെ എത്തുമ്പോൾ അവനിലുണ്ടാകേണ്ട എല്ലാ ഗുണദോഷങ്ങളും, ചിലപ്പോ എം എൽ എ ആവും, ചിലപ്പോ മന്ത്രിയാവും, ചിലപ്പോ ഇവരുടെ എല്ലാം കീഴില് നിരന്തരം ദുരിതം അനുഭവിക്കേണ്ട സൂപ്പർ ഐ എ എസ് കാരനാവും, ചിലപ്പോ ഇതൊന്നുമില്ലാതെ അവനവനെ പോലും ചികിത്സിക്കാൻ പറ്റാത്ത ഡോക്ടറാവും, ഇങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരായി മാറാൻ വേണ്ടിയിട്ട് ഡി എൻ എയും ആർ എൻ എയും എഴുതി വിട്ടിട്ടുണ്ട്. ദ മെസഞ്ചർ, ദാറ്റ് ഈസ് ദ ഗോഡ്, ദ ആൾമൈറ്റി, ദ നേച്ചർ, ദ പവർഫുൾ തിങ് ബിഹൈൻഡ് ദാറ്റ് ഈസ് വർക്കിംഗ് ഫോർ ദാറ്റ്. അതാണ് ബയോകെമിസ്ട്രി ഭാരതീയര് പറഞ്ഞിരുന്നത്. അങ്ങനെ ശരീരത്തെ കുറിച്ച് നോക്കുമ്പോൾ 1945 വരെ ശരീരം ഒരു മെഷീനായിരുന്നു. പക്ഷെ ഭാരതത്തിൽ അതായിരുന്നില്ല. ശരീര മനസ്സോ യോഗ പരസ്പര മനോവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യാഘടയോരിവ. ശരീരവും മനസ്സും പരസ്പരം സമഗ്രമായി ചേർന്നിരിക്കുന്ന അവാച്യമായൊരു പ്രത്യേക രൂപമാണ് മനുഷ്യൻ. മനസ്സിനേൽക്കുന്ന ഏതാഘാതവും ശരീരത്തെയും ശരീരത്തിനേൽക്കുന്ന ഏതാഘാതവും മനസ്സിനെയും ബാധിക്കും. മറിച്ചാണെങ്കിൽ, മനസ്സിന് സന്തോഷമാണെങ്കിൽ ശരീരത്തിനും, ശരീരത്തിന് സന്തോഷമാണെങ്കിൽ മനസ്സിനെയും അത് സ്വാധീനിക്കുമെന്ന് പറയുന്ന സിദ്ധാന്തം സുശ്രുതൻ BC 700 എഴുതിയതാണ്. കുറച്ചും കൂടി പുറകോട്ട് പോകണമെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ BC 2000 ആണെന്ന് തോന്നിയാൽ തെറ്റൊന്നുമില്ല. ആ ഭാഷയാ സുശ്രുതൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും ഉജ്ജ്വലമായ ആ സിദ്ധാന്തം 1993 വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ദീപക് ചോപ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ഡോക്ടർമാർ പരീക്ഷണത്തിന് വിധേയമാക്കി. ശരീരവും മനസ്സും പരസ്പരം യോജിച്ചാണ് ഇരിക്കുന്നത് എങ്കിൽ ശരീരത്തിന് ഏൽക്കുന്ന ആഘാതം മനസ്സിനും, മനസ്സിനേൽക്കുന്നത് ശരീരത്തിനും ഏൽക്കുന്നു എങ്കിൽ ശരീരത്തെ ചികിത്സിക്കേണ്ട സ്ഥാനത്ത് മനസ്സിനെ ചികിത്സിച്ചാൽ ശരീരം ഭേദമാകുമോ? ഇതായിരുന്നു 1993 6 വർഷം മുമ്പ് ഡോക്ടർ ദീപക് ചോപ്ര നടത്തിയത്. ആ പരീക്ഷണം മുഴുവനും നടത്തിയത് ആരിലായിരുന്നു എന്നറിയാമോ? ക്വാണ്ടം ഹീലിംഗ് എന്ന ഉജ്ജ്വലമായ ആ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ച് നടത്തിച്ചത് 2000 വരുന്ന എയ്ഡ്സ് രോഗികളും ക്യാൻസർ രോഗികളും ഹാർട്ട് രോഗികളിലുമായിരുന്നു 3 വിഭാഗം. ആ 3 വിഭാഗത്തിനും അത്യന്താധുനിക ശാസ്ത്രം എഴുതിക്കൊടുത്ത ആയുസ് 8 ദിവസം മുതൽക്ക് 24 ദിവസം വരെ ഈ രോഗികൾ ജീവിക്കും, അതിനിടയ്ക്ക് മരിച്ചു പോകുമെന്നായിരുന്നു. അങ്ങനെ 24 or 25 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് ആധുനിക ശാസ്ത്രം മുദ്രപത്രത്തിൽ എഴുതിക്കൊടുത്ത രോഗികളെ വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടർഗ്രൗണ്ടിലെ ഒരു വലിയ ഹാളില് നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. ഇവിടുത്തെ തിരുമേനിമാർ എഴുന്നേൽക്കുന്നത് പോലെ കുളിക്കണം. ആരും ഹിന്ദുക്കളല്ല, ആർക്കും യജ്ഞോപവീതവും ഇല്ല, ആരും ജാതി വർഗ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും വൈറ്റാണ്. അമേരിക്കക്കാരായ ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഒരു പ്രത്യേകത മാത്രം, ക്രിസ്തുവിലെ വിശ്വാസം ഇല്ല. അങ്ങനെയുള്ള ആ വൻ സമൂഹത്തെ അവിടെ നിർത്തിക്കൊണ്ട് ഭഗവത്ഗീതയുടെ മന്ത്രം ചൊല്ലും, ഓംകാരം ചൊല്ലും, തലയ്ക്ക് കൈവച്ച് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും, മനസ്സിനോട് പറയും നിങ്ങളുടെ ശരീരത്തെ ചികിത്സിപ്പിക്കുക. ആ മനസ്സത് ഏറ്റുപറഞ്ഞു. ശുശ്രുതന്റെ വരി, അപ്ലൈഡ് സയൻസ് ഇൻ ദിസ് ഡിക്കേഡ് ഇൻ വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ ദീപക് ചോപ്ര പ്ലസ് 6 ഇസ്രായേൽ ഡോക്ടേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് ചികിത്സിച്ച പലരും 7 or 8 വർഷം കഴിഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ക്വാണ്ടം ഹീലിംഗ് ഈസ് ദ മെഡിക്കൽ സിസ്റ്റം ഓഫ് 21st century. ഈ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സുകൃതം എന്ന സിനിമ കാണുക. സുകൃതം എന്ന സിനിമയുടെ തീം ക്വാണ്ടം ഹീലിംഗ് ആണ്. ബ്ലഡ് ക്യാൻസർ പേഷ്യന്റിനെ മന്ത്രവും തന്ത്രവും ഭസ്മവും ഗുരുതിയും ചന്ദനവും പുഷ്പവും ധ്യാനവും മോഡേൺ മെഡിസിനും ഇന്റഗ്രേറ്റഡ് ഇതെല്ലാം ഉപയോഗിച്ച് ചികിത്സിക്കുന്ന സമ്പ്രദായം ലോകം അംഗീകരിച്ചിരിക്കുന്നു. ലോകത്തിൽ ഒരൊറ്റ പേപ്പർ മാത്രമേ ജേണൽ ഓഫ് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി അമേരിക്കൻ മെഡിക്കൽ കെമിക്കൽ സൊസൈറ്റി റിജക്ട് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ രോഗികളെ ചികിത്സിക്കാമെന്ന് ഡോക്ടർ ദീപക് ചോപ്ര പരീക്ഷണം നടത്തി വിജയിച്ച് എഴുതി കൊടുത്ത പേപ്പർ 1991 പ്രസിദ്ധീകരിച്ച് അമേരിക്കയിലെ ഡോക്ടർമാർ എതിർത്തപ്പോൾ അത് മാപ്പ് പറഞ്ഞ് പിൻവലിച്ചു. ആ പേപ്പർ ഞങ്ങൾ എഴുതിയത് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ വക്രബുദ്ധിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ആ പേപ്പർ പിൻവലിച്ചു. പക്ഷേ മിഷിഗൺ യൂണിവേഴ്സിറ്റി, ഇല്ലിനോയിസ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ സ്ഥലങ്ങളില് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്കറിയാത്തതെല്ലാം തെറ്റാണെന്ന് പറയുന്ന കേരളീയ സ്വഭാവം അവിടെ ഇല്ല. ഇവിടെ ജ്യോതിഷം തെറ്റാണെന്ന് പറയാൻ എത്ര പേര് വേണമെങ്കിലും കിട്ടും, കാരണം അവർ ജ്യോതിഷം വായിച്ചിട്ടില്ല. ജ്യോതിഷം വായിക്കാത്തവർക്ക് ഇത് തെറ്റാണെന്ന് പറയാൻ എന്താ വിഷമമുള്ളത്? സൂര്യൻ സ്ത്രീയാണ്, സൂര്യൻ പുരുഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യുക്തിവാദികൾ തിരുവനന്തപുരത്ത് ഒരു വലിയ സമ്മേളനം നടത്തി. സൂര്യൻ സ്ത്രീയായാൽ ഇവർക്കെന്താ, പുരുഷനായാൽ ഇവർക്കെന്താ, ഇത് രണ്ടും അല്ലെങ്കിൽ ഇവർക്കെന്താ, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അയാളെ പുരുഷനാക്കാൻ സാധ്യല്ല. ആരെ? സൂര്യൻ. സൂര്യനാണോ ഇവിടുത്തെ മുഖ്യമന്ത്രി? അപ്പൊ സൂര്യൻ പുരുഷനായാൽ നിങ്ങൾക്ക് കുഴപ്പമെന്താ? അത് പുരുഷ മേധാവിത്വമാണ്, അത്ര കുഴപ്പമുള്ളോ. അപ്പൊ ചന്ദ്രൻ സ്ത്രീയല്ലേ? അത് കുറച്ച് ചെറുതാ, രാത്രി മാത്രം വരുന്നതാ. ഒരു കാര്യം ചെയ്യാം, ഒരു ദിവസം സൂര്യനെ പുരുഷനാക്കുക, ഒരു ദിവസം സ്ത്രീയാക്കുക, ഇത് കുഴപ്പമില്ലല്ലോ. അത് പറഞ്ഞാലൊന്നും പറ്റില്ല, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. എന്താ നിങ്ങളുടെ ചോദ്യം? കുറച്ചും കൂടി ആലോചിച്ചിട്ട് പറയാം, അങ്ങനെ ചോദ്യം അറിഞ്ഞുകൂടാ. അപ്പൊ അറിയാത്തത് തെറ്റാണെന്ന് കേരളീയരെ പോലെ അവർ പറയില്ല. പേപ്പർ വിഡ്രോ ചെയ്ത ഉടനെ 16 സ്ഥലങ്ങളില്, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, 16 സ്ഥലങ്ങളില് ക്വാണ്ടം ഹീലിംഗ് തെറ്റാണോ ശരിയാണോ എന്ന് പഠിക്കാൻ വേണ്ടി അതാത് യൂണിവേഴ്സിറ്റിക്കാർ ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഡോക്ടർ ദീപക് ചോപ്രയുടെ ഈ സിദ്ധാന്തം എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 2 മുതൽ 4 മണി വരെ 2 മണിക്കൂർ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻ TVയിൽ കാണിച്ചു. 60 ലക്ഷം ആൾക്കാരാണത് കണ്ടിരുന്നത്. ദൂരെ മാറി നിന്ന്, 2 മീറ്റർ ദൂരെ മാറി നിന്ന് തെക്കോട്ടും വലത്തോട്ടും തെക്കോട്ടും വടക്കോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന പെൻഡുലത്തെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും മനഃശക്തി കൊണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. 2 മീറ്റർ മാറി നിന്ന്, കൈകൊണ്ട് തൊട്ടിട്ടല്ല. ഈ TVയിലെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ വ്യക്തിയുടെ വാച്ച് 1.5 മീറ്റർ അകലെ മാറി നിന്നത് നിർത്തി. അതുപോലെ ദൂരെ മാറി നിന്ന് ഈ വ്യക്തിയെ ഉറക്കി. ഇത് മുഴുവനും TVയിലൂടെ കണ്ടപ്പോൾ they could understand ഡോക്ടർ ദീപക് ചോപ്ര is not just like a spiritual leader. ഒരു സ്പിരിച്വൽ മനുഷ്യനൊന്നുമല്ല അദ്ദേഹം, ഒരു ഡോക്ടർ തന്നെയാണ്. കപ്പാസിറ്റി ഉള്ള ശുശ്രുതൻ പറഞ്ഞിരിക്കുന്ന വരി പ്രായോഗിക ബുദ്ധിയിലൂടെ തെളിയിച്ച ഡോക്ടറാണ്. 16 ഗ്രൂപ്പ് നടത്തിയ എക്സ്പെരിമെന്റും ശരിയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ റിജക്ട് ചെയ്ത പേപ്പറ്, അപ്പോളജിയുണ്ട്, റിജക്ട് ചെയ്ത പേപ്പറ്, വിഡ്രോ ചെയ്ത പേപ്പറ്, മറിച്ചൊരു അപ്പോളജി കൊടുത്ത് അതേ പേപ്പർ അവർ രണ്ടാമത്തെ പ്രാവശ്യം പബ്ലിഷ് ചെയ്തു. 1992 അവസാനത്തില് ഞങ്ങൾ ചെയ്തതാ തെറ്റ്. ആ ഡോക്ടർ ദീപക് ചോപ്രയുടെ 1998 പുസ്തകം ദ റിട്ടേൺ ഓഫ് ദ ഋഷി, ഋഷിയുടെ തിരിച്ചുവരവ്, അമേരിക്കയിൽ ഏത് ഋഷിയാ തിരിച്ചു വരുന്നത്, ഭാരതീയ സംസ്കൃതിയുടെ തിരിച്ചുവരവാണ് അദ്ദേഹം റിട്ടേൺ ഓഫ് ദ ഋഷി എന്ന പുസ്തകത്തിലാക്കിയിരിക്കുന്നത്. 6 മാസം കൊണ്ട് 1.5 കോടി കോപ്പി അമേരിക്കയിൽ മാത്രം ചെലവായി. ദ റെക്കോർഡ് സെയിൽസ് ഓഫ് എനി ബുക്ക് വിച്ച് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദാറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ദ ഋഷി. ലോകത്തിലെ സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ട് റിട്ടേൺ ഓഫ് ദ ഋഷി 1 വർഷത്തിൽ 15th എഡിഷൻ വരികയാണ്. ഇറ്റ് ഈസ് ദ അപ്രൂവൽ ഓഫ് ഇന്ത്യൻ സിസ്റ്റം. ഭാരതത്തിന്റെ ചിന്താധാരകള് അമേരിക്ക അസന്നിഗ്ധമായി അപ്രൂവ് ചെയ്യുന്നതിന്റെ സത്യം അതാണ്. 2014 അമേരിക്കൻ ജനസംഖ്യയുടെ 82% ഹിന്ദുക്കളായി തീരുമെന്ന് അവർ അടിവരയിട്ട് പറയുന്നു. 2014 ഇന്ന് ജനിച്ച കുട്ടി 8th class എക്സാമിനേഷൻ എഴുതുന്ന ദിവസം, 14 വർഷം. അന്ന് അമേരിക്കൻ ജനസംഖ്യ
not less than 3/4 of the total number will be converted to Hindu dharma. Adana Americayile situation adayirikkum avade nadakkunnathu adu kaanan saadhichathana ee chindaadhara avadam kondu avasaanikkunnilla manushyante oro kaaryathe kurichum manashaktiye kurichu total integration system 670 medicines മോഡേൺ മെഡിസിൻസിലെ 250 കഴിഞ്ഞ 2 വർഷമായിട്ട് അമേരിക്ക ബാൻ ചെയ്തു. അമേരിക്കയിലെ ഡ്രഗ് ആ സ്ഥാനത്ത് അടിച്ചു കലക്കി വരുന്നത് ആയുർവേദ ഡ്രഗ്സ് ആണ്. 200 പേറ്റന്റ് 1 മാസം കൊണ്ട് അമേരിക്ക കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ ആയുർവേദ ഡ്രഗ്സിന്. ആയുർവേദ ചിന്താധാര ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ എഴുതിയതൊന്നുമല്ല. അനാദി മധ്യാന്തം അനന്തവീര്യം അനാദികാലത്തെ ശുശ്രുതനും ഭേളനും അഗ്നിവേശനും എഴുതിയ അതേ ചിന്താധാര 21-ാം നൂറ്റാണ്ടിലേക്ക് അത്യുത്തമമാണെന്ന് കണ്ടതുകൊണ്ടായി ഇത്രയും പേറ്റന്റ് വന്നത്. ഇവിടത്തെ കരിവേപ്പില പേറ്റന്റ് ചെയ്തിരിക്കുന്നു. ഇവിടത്തെ കരിവേപ്പില എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പദം തന്നെ ഉണ്ട് തന്നെ കരിവേപ്പിലയായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുത്ത് കളയും. പക്ഷെ അവര് കരിവേപ്പില. മഞ്ഞപ്പൊടി പേറ്റന്റ് ചെയ്തിരിക്കുന്നു. മഞ്ഞപ്പൊടി എങ്ങനെയാ പേറ്റന്റ് ചെയ്യുക? മഞ്ഞ നിറമുണ്ട്, കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കൂമ്പാരമായിരിക്കും, ഒന്ന് അമർത്തിയാ പരന്നു വരും. ഇതിനെയും അവര് പേറ്റന്റ് ചെയ്തിരിക്കുന്നു. സൗദി അമേരിക്ക ഈസ് ലീഡിംഗ് ടു ഇന്ത്യ. ഏത് സിസ്റ്റത്തിലാ ഭാരതം അല്ലാത്തത്? ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം Y2K പ്രോബ്ലം ഓഫ് ദ കമ്പ്യൂട്ടർ. ഏതായാലും ഭാരതത്തിൽ ഋഷിവര്യന്മാര് ഈ ഭാരതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. ആ കമ്പ്യൂട്ടറിന്റെ പ്രശ്നമാണ് Y2K. Year 2000 പ്രോബ്ലം. എന്താ Year 2000 പ്രോബ്ലം? വേറെ പ്രശ്നമൊന്നുമില്ല. 2 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഓരോ വർഷവും 22,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. 1999 കഴിഞ്ഞ് 2000-ാം ആണ്ട് ആവുമ്പോഴത്തേക്കും അയാൾക്ക് 2,22,000 രൂപ അങ്ങോട്ട് കുറയും. അത്ര കാലം വരെ കൂടിക്കൊണ്ടിരുന്നതാ. എന്താ കുഴപ്പം? അവസാനത്തെ 2 അക്ഷരമുണ്ടല്ലോ 91, 92, 93, 99 വരെയായി. 99-ൽ നിന്ന് 98 കുറച്ചാൽ 1 കിട്ടുക, 98-ൽ നിന്ന് 97 കുറച്ചാൽ 1 കിട്ടും. അവസാനത്തെ 2 അക്ഷരത്തിൽ നിന്ന് അതിന്റെ മുമ്പിലത്തെ 2 അക്കങ്ങൾ കുറച്ചാൽ 1 കിട്ടും. 2000 ആവുമ്പോ അവസാനത്തെ 2 അക്കം 00 ആണ്. ഈ 00-ൽ നിന്ന് 99 കുറച്ചാൽ എത്രയാ കിട്ടുക? -99. അപ്പൊ -99 വെച്ചിട്ട് കമ്പ്യൂട്ടർ അങ്ങോട്ട് പെരുക്കും. എങ്ങനെയാ പെരുക്കുക? ഗുണിക്കുക. അങ്ങനെ ഗുണിച്ചതിന് ശേഷം എന്ത് കിട്ടും? 2 ലക്ഷം ഡെപ്പോസിറ്റ് ഇട്ടവൻ ഇനി 2,000 രൂപയും കൂടി ബാങ്കിന് കൊടുക്കേണ്ടി വരും. നെഗറ്റീവ് ആൻസർ വരും. അതാണ് Y2K പ്രോബ്ലം. അപ്പൊ ഈ Y2K പ്രോബ്ലം പരിഹരിക്കാൻ അവരെല്ലാ വഴിയും നോക്കി. സദ്ദാം ഹുസൈനെ വരെ ക്ഷണിച്ചു നോക്കി. താൻ ഇത് പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ താൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇനി കുവൈറ്റിലേക്ക് പോവേ അറേബ്യയിലേക്ക് പോകുമ്പോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. സദ്ദാം ഹുസൈൻ പറഞ്ഞു, കമ്പ്യൂട്ടർ എന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് അവർ 2 കൈയും നിവർത്തി വെച്ചിട്ട് പുറകോട്ട് നോക്കിയത്. 180 ഡിഗ്രി അവിടെ കാണാൻ സാധിക്കും വേദിക് മാത്തമാറ്റിക്സ്. ഈ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് $6 കോടി അമേരിക്കൻ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് Y2K പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള. ഈ വേദിക് മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ച സമയത്ത് അത് എഴുതിയ വ്യക്തി കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കമ്പ്യൂട്ടർ മോഡേൺ കണ്ടുപിടുത്തമാണ്. അതിനു പോലും ഭാരതീയ ചിന്താധാരകള് ഫൈനൽ ആൻസർ ആയി വരുന്നു. മദ്രാസിലെ വളരെ പ്രസിദ്ധമായ ചാണക്യ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് Y2K പ്രോബ്ലത്തിന്റെ ഏതാണ്ട് 85% സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചാണക്യ സോഫ്റ്റ്വെയർ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചതാ. എവിടെ നിൽക്കുന്നു ഭാരതീയ ചിന്താധാരകള്? പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ബോട്ടണി ആയാലും സുവോളജി ആയാലും എൻവയോൺമെന്റൽ സയൻസ് ആയാലും ഫിസിക്സ് ആയാലും അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പമായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിരപുരാതനമായ ഭാരതീയ സങ്കല്പത്തിന്റെ ആദ്യ വാക്ക് എവിടെയായിരുന്നു? അവിടെയാണ് ആധുനിക ശാസ്ത്രത്തിന്റെ അവസാന വാക്ക്. സൈക്കോളജി എവിടെ നിൽക്കുന്നു? ഇന്ന് സൈക്കോളജി ഫോക്കസ് ചെയ്തിരിക്കുന്നത് 108 ഉപനിഷത്തുക്കളിൽ ഒരു ഉപനിഷത്തുണ്ട്, തുലിയോപനിഷത്ത്. തുലിയ ഉപനിഷത്ത് മനസ്സിന് 16 സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഓംകാരത്തിന് 16 സ്റ്റേറ്റ് ഉണ്ട്, മനസ്സിന് 16 സ്റ്റേറ്റ് ഉണ്ട്. ആ 16 സ്റ്റേറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യാനാണ് സൈക്കോളജി ഇന്ന് ശ്രമിക്കുന്നത്. ഉജ്ജ്വലമായ ഒരു കോൺട്രിബ്യൂഷൻ. തുര്യോപനിഷത്ത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം കണ്ടുപിടിച്ച അതേ കോൺട്രിബ്യൂഷൻ. മാനേജ്മെന്റ് എവിടെ നിൽക്കുന്നു? ക്യാപിറ്റലിസ്റ്റിക് മാനേജ്മെന്റ് മാറുന്നു, കമ്മ്യൂണിസ്റ്റ് മാനേജ്മെന്റ് ഒന്ന് മാറ്റുന്നു. നടുക്കുകൂടി പറഞ്ഞ ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ്, മാനേജ്മെന്റ് യൂസിംഗ് ധർമ്മ. സമശത്രൗച മിത്രേ ച തദാ മാന അപമാനയോഹോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത ഭക്തിമാൻ മേ പ്രിയോ നര. സ്തുതിയും നിന്ദയും നോക്കാതെ, ശീതവും ഉഷ്ണവും നോക്കാതെ, നന്മയും തിന്മയും നോക്കാതെ, സ്വധർമ്മം അഭിചാപേക്ഷ നവികമ്പിതുമർഹതി, നിന്റെ ധർമ്മം ചെയ്യുക, ഫോക്കസ് ഓൺ യുവർ ഡ്യൂട്ടി. നഹി കശ്ചിത് ക്ഷണമഭി ജാതുത്തിഷ്ടത്യ കർമ്മകൃത്. ജീവിതത്തിൽ ഭൂമിയിൽ ജനിച്ച സർവദിനും ഒരു സെക്കൻഡ് പോലും കർമ്മം ചെയ്യാതെ നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ 5100 വർഷം മുമ്പുള്ള അതേ വരിയാണ് ഫിലോസഫിയുടെ അവസാന വാക്കായി ഇന്ന് നിൽക്കുന്നത്. ഭാരതത്തിന്റെ ആത്മീയത എവിടെ നിൽക്കുന്നു? കേരളം ഭരിക്കുന്നത് ഇടതിൽ നിന്ന് ഏറ്റവും ഇടതായവരാ. ഒരു മനുഷ്യൻ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആവും. അത് കഴിഞ്ഞുള്ള ഡിഗ്രി MBBS, അത് കഴിഞ്ഞാൽ MD, MD കഴിഞ്ഞാൽ FRCS, FRCS കഴിഞ്ഞാൽ MRCP, അത് കഴിഞ്ഞാലുള്ള ഡിഗ്രിയാണ് CPM. അങ്ങനെ അവസാനത്തെ പോയിന്റിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഭരിക്കുന്നത്. 4 മണിക്ക് എന്തിനാ ഈ അസംബ്ലി കോംപ്ലക്സിൽ രാവിലെ ആരും കാണാതെ ഗണപതി ഹോമം നടത്തിയത്? 5-6 നമ്പൂതിരിമാരെ വിളിച്ചു വരുത്തി. ഭാരതത്തിന്റെ ആത്മീയത എവിടെയുണ്ടെന്ന് അറിയണമെങ്കിൽ അതൊരൊറ്റ ഉദാഹരണം മതി. മറ്റു അമേരിക്കക്കാർ ചിലപ്പോ മെഡിറ്റേഷനൊക്കെ ചെയ്തു വരും, വേറെ ഒന്നും വേണ്ട. ഒന്ന് ഇവിടെയുള്ള 150 വർഷം മുമ്പ് എഴുതിയിരിക്കുന്ന ഡസ് ക്യാപിറ്റലോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എല്ലാം അദ്ദേഹം നോക്കി പോപ്പിന് കൊടുക്കാൻ. പോപ്പ് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് കൊണ്ടുപോയി ഭഗവത്ഗീത കൊണ്ടു കൊടുത്തു. എന്താ ഇതിന്റെ അർത്ഥം? മെഡിറ്റേഷൻ ക്ലിന്റൺ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനെ കുറിച്ച് പരീക്ഷിച്ച് അവസാനം ഇലക്ട്രോ എൻസഫലോഗ്രാം ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിട്ട് അവരൊന്ന് കണ്ടുപിടിച്ചു, നോർമൽ ലെവലിൽ നിൽക്കുന്നവരുടെ ബ്രെയിൻ വേവ്സ് 13.7 Hz ആണ്. അതിനെ പതുക്കനെ താഴ്ത്തി താഴ്ത്തി മെഡിറ്റേഷൻ, ഡീപ്പ് മെഡിറ്റേഷനിൽ എത്തുമ്പോൾ 7.3 Hz കൊണ്ടുവരാൻ സാധിക്കും. ആധുനികമായ ഒരു സംവിധാനം ഉപയോഗിച്ചും ബ്രെയിൻ വേവ്സിനെ താഴ്ത്താൻ സാധ്യമല്ല. മെഡിറ്റേഷൻ കൊണ്ട് മാത്രം അങ്ങനെ താഴ്ത്തിയാൽ എന്താ ഗുണം? 10 മിനിറ്റ് ഡീപ് മെഡിറ്റേഷനിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ 10 മണിക്കൂർ ഡീപ് സ്ലീപ്പ് കിട്ടുന്നതും ബ്രെയിൻ ആക്ടിവേഷൻ ഒരേ എഫക്റ്റാണ്. ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ മെഡിറ്റേഷനെ പോലെ മറ്റൊന്നുമില്ല. അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സിലബസ് അനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ ചാപ്റ്റർ മെഡിറ്റേഷൻ ആയിരിക്കണമെന്ന് നിയമം വന്നത് കഴിഞ്ഞ വർഷമാണ്. അമേരിക്കയിലെ, ഇന്ത്യയിലല്ല, അമേരിക്കയിൽ നിയമമുണ്ട് മെഡിറ്റേഷനെ കുറിച്ച് മെഡിക്കൽ ബുക്കിൽ ഉണ്ടായിരിക്കണമെന്ന്. അവിടെ മെഡിറ്റേഷൻ നിൽക്കുന്നു. ആത്മീയത ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. UNO അകത്ത് പ്രവേശിക്കുന്ന ആരും ഗ്രാജുവേഷന് താഴെ ഉള്ളവരാകരുത് എന്ന് നിർബന്ധമുണ്ട്. അവിടുത്തെ സ്വീപ്പർമാർ പോലും ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഗ്രാജുവേഷൻ ഇല്ലാത്ത ഒരൊറ്റയാളെ കയറിയിട്ടുള്ളൂ. 3ാം ക്ലാസ് പഠിച്ച അമൃതാനന്ദമയി ദേവി 187 രാഷ്ട്രങ്ങളെ അഭിസംബോധന ചെയ്ത് ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് മലയാളത്തിൽ ആകാശത്തു നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന് നദിയായി എല്ലാം കൂടി മഹാസാഗരത്തിലേക്ക് പോകുന്നത് എപ്രകാരമാണോ 187 രാഷ്ട്രങ്ങളുടെയും ചിന്താധാരകൾ ഒരുമിച്ച് ചേർന്ന് മഹാസാഗരമായി ലോക നന്മയ്ക്ക് പ്രവർത്തിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ മിനിറ്റുകളോളം നീണ്ടു നിന്ന കരഘോഷം ആ UNO അകത്തുണ്ടായി. 3ാം ക്ലാസ് പഠിച്ചവരെ UNO-വിനകത്തേക്ക് കൊണ്ടുപോകാൻ അവസരം നൽകിയത് ഭാരതീയ ചിന്താധാരയുടെ വക്താവായതുകൊണ്ടാണ്. സത്യസായിബാബയെ കാണാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ 70ാം ജന്മദിനം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതിൽ 310,000 പേര് വിദേശികളാണ്. 290,000 പേര് സ്വദേശികളും. ഈ 310,000 പേരെ പുട്ടവർത്തി എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ഉൾക്കൊള്ളാൻ സാധ്യമല്ലെങ്കിൽ പോലും കൊതുകും പട്ടിയും പൂച്ചയും ആടുമുള്ള ഒരൊറ്റ ഗ്രാമം അകത്തു പോയവർക്കറിയാം, ഈ വേദനകളും ദുഃഖവുമെല്ലാം സഹിച്ച് 310,000 എങ്ങനെയാ പുട്ടവർത്തി ഉൾക്കൊണ്ടത്? അവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഇവർക്ക് തോന്നാനുണ്ടായ വികാരമേതാണ്? സായിബാബ പ്രതിനിധാനം ചെയ്യുന്ന ഭാരതീയ ചിന്താധാരകള്, അത്യന്താധുനിക ചിന്താധാരകള്, അതാണ് അവരെ ആകർഷിച്ചത്. ഈ സായിബാബയുടെ പ്രസിദ്ധി അങ്ങനെ വളരെ വളരെ കയറി വന്നപ്പോഴത്തേക്കും പോപ്പിനൊരു സംശയമുണ്ടായി, ഈ സായിബാബയാണോ അന്തിക്രിസ്തു? അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ സെന്റ് പീറ്റേഴ്സ് ചർച്ചിലുള്ള പാർട്ടിയാണ് ഡോൺ മറിയോ മസോളിനി. ഇന്ത്യക്കാരനല്ല, ഏഷ്യയിലും ജനിച്ച ആളല്ല. ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവരുത് എന്നറിഞ്ഞ് 4-5 കന്യാസ്ത്രീകളോടും കൂടി ചേർത്ത് ഡോൺ മറിയോ മസോളിനിയെ സായിബാബയുടെ പുട്ടവർത്തിയിലേക്ക് അയച്ചു, ഇയാൾ അന്തിക്രിസ്തു ആണോ എന്ന് പരിശോധിക്കാൻ. ഡോൺ മറിയോ മസോളിനി സായിബാബയുടെ ഓരോ ചലനവും പരിശോധിച്ചുകൊണ്ടിരുന്നു. വളരെ സുദീർഘമായി പരീക്ഷിച്ച് 10 കഴിയുമ്പോൾ അദ്ദേഹം പോപ്പിന് റിപ്പോർട്ട് കൊടുത്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ തിരിച്ചില്ല, ഞാൻ ഇവിടെ കൂടാൻ പോവാ. ഇതൊരു കഥയല്ല, എ കാത്തലിക് പ്രീസ്റ്റ് വിസിറ്റ്സ് ബാബ എന്ന പുസ്തകം 52 ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലും അത് ബാൻഡാണ്, ഇന്ത്യയിൽ അത് അവൈലബിൾ. കാത്തലിക് പ്രീസ്റ്റ് വിസിറ്റ്സ് ബാബ. അവസാനം പോപ്പ് ഡോൺ മറിയോ മസോളിനിയോട് പറഞ്ഞു, അല്ല, താൻ തിരിച്ചു വരണം, സിവിയർ കോൺസിക്വൻസ് ഉണ്ടാകും. കുറെ കറസ്പോണ്ടൻസ് നടത്തി. അവസാനം വളരെ സിവിയർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പോകുന്ന രീതിയിൽ ഒരു ലെറ്റർ കൂടി പോപ്പ് മസോളിനിക്ക് അയച്ചു. മസോളിനി വളരെ വലിയൊരു പേപ്പർ എടുത്ത് നടുക്ക് എഴുതി, ഓം ശാന്തി ശാന്തി ശാന്തി, അത് തിരിച്ചയച്ചു. സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ ചുറ്റും 10 സായിബാബ കേന്ദ്രമുണ്ട്. ഇംഗ്ലണ്ടിലെ ലണ്ടൻ നഗരത്തിൽ ഒരൊറ്റ വർഷത്തിൽ 1010 ഹിന്ദുക്കൾ വാങ്ങിച്ചിട്ടുണ്ട് അമ്പലങ്ങൾ ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട, ആൽബർട്ട എന്ന് പറയുന്ന കാനഡ പ്രൊവിൻസിൽ 60 ആയിട്ടുള്ള ആ സിറ്റി തന്നെ ഉണ്ടായിട്ട് അവിടുത്തെ 11 മലയാളികളായിട്ടുള്ള സായിബാബ സേവാസമിതിക്കാരും അമൃതാനന്ദമയി ദേവിയുടെ ആരാധകരും വാങ്ങിച്ചിട്ടുണ്ട് ബാലവിഹാരം ഉണ്ടാക്കാനും. ഭാരതത്തിൽ നടന്നിട്ടില്ല, ഒരു ക്ഷേത്രം പോലും ഓപ്ഷൻ ചെയ്തിട്ടില്ല, ഒരു ക്ഷേത്രം പോലും വിലക്ക് വിറ്റിട്ടില്ല, പള്ളികൾ വാങ്ങിക്കുകയാണ്. ചില പുരാതനമായ ഒരു ധർമ്മത്തിൽ 11500 ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടായിട്ട് പോലും ഭാരതത്തിൽ ഒരു ക്ഷേത്രം വിറ്റിട്ടില്ല. വിറ്റ സ്ഥലത്ത് നിന്ന് ക്ഷേത്രങ്ങള് ഈ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ആത്മീയതയ്ക്ക് ഇനിയും ഉദാഹരണം പറയാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നടത്തിയ ശതാഹം എന്ന യാഗം ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്ട് ഉപയോഗിച്ച് മനുഷ്യന്റെ കപ്പാസിറ്റി 1 നിന്ന് ബ്രെയിൻ കപ്പാസിറ്റി 1 എന്ന പോയിന്റിൽ നിന്ന് 1.1 എന്ന പോയിന്റിലേക്ക് ഉയർത്താൻ വേണ്ടി മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ പറയാ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാത് മൃത്യോർമക്ഷീയമാമൃതാത്. മന്ത്രത്തിന്റെ അർത്ഥം വലുതായിട്ടൊന്നുമില്ല. സൂര്യകാലടി തിരുമേനി പറഞ്ഞു, ഗായത്രി മന്ത്രം ധിയോ യോ നഹ പ്രചോദയാ. സൂര്യദേവനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, യോജനാനാം സഹസ്രേ ദ്വേ ദ്വേഷദേ ദ്വേ ജയോജനേ ഏകേന നിമിഷാർത്ഥേന ക്രമമാണ നമോസ്തുതേ. 2002 യോജന ഒരു നിമിഷത്തിന്റെ പകുതി കൊണ്ട് സൂര്യനിൽ നിന്നും പ്രകാശരശ്മി ഇങ്ങോട്ടയക്കുന്ന സൂര്യദേവ അങ്ങക്ക് നമസ്കാരം. മിത്രോ ജനാന്യാദയതി ഭ്രുവാണോ മിത്രോദാധാര പ്രതിവി ഉദദ്യാം മിത്ര കൃഷ്ടേ അനിമിഷാപി ജഷ്ടേ മിത്രായ ഹവ്യം കൃതമജ്യുഹോദ. ഹേ മിത്ര, സൂര്യദേവ ഈ ഭൂമിയെ ജനങ്ങൾക്കായിക്കൊണ്ട് ഓരോ നിമിഷവും അതിന്റെ അച്ചുതണ്ടിൽ കറക്കിക്കൊണ്ടിരിക്കുന്ന സൂര്യദേവ, ഞങ്ങളുടെ നന്ദി സൂചകമായി ഒരു തരി നെയ്യ്, ഒരൽപ്പം തൈര്, ഒരൽപ്പം ഹവിസ് 2 കൈയും കൂപ്പി ഞങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുകയാണ്. സൂര്യദേവൻ ഇത് തിന്നൊന്നുമല്ല സൂര്യദേവൻ ജീവിക്കുന്നത്, പക്ഷേ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ സൃഷ്ടികർത്താവ് എന്നുള്ള രീതിയിൽ ആ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ആ ചൈതന്യത്തോടാ. ആ ചൈതന്യത്തോട് നന്ദി പറയുന്ന ആ സംസ്കാരം ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഡോൺ മറിയോ മസോളിനിയെ അട്രാക്ട് ചെയ്തത് അത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്
പോപ്പിന്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടി വന്നില്ല. ഈ സംഖ്യ കൂടിക്കൂടി വരിക. എന്താ കൂടി വരാൻ കാരണം? ഭാരതീയ ചിന്താധാരകൾ അടിച്ചു വലസുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താ ഉത്തരം കിട്ടാതിരിക്കാൻ കാരണം? ഹേ പാപികളെ എന്ന് മനുഷ്യനെ വിളിക്കുമ്പോൾ ഇതം ശരീരം ദുഃഖൗന്ദേയ ക്ഷേത്രമേത്യവദീയതേ, ഈ ശരീരം ക്ഷേത്രമാണ്, അമൃതസ്യ പുത്ര അമരത്വത്തിന്റെ പുത്ര എന്ന് വിളിക്കുന്ന ഒരു ദേശം, അപ്പുറത്തത് സൺസ് ഓഫ് ദ വൈപ്പേഴ്സ് അണലിയുടെ മക്കളെ എന്ന് ആരാ വിളിക്കണേ? ബൈബിളിൽ പറഞ്ഞിരിക്കുക, ഞാൻ എഴുതിയിരിക്കല. ഈ പാപികളെ എന്ന് വിളിക്കുന്നത് പാപത്തിന്റെ ശമ്പളമാണ് മരണം. അപ്പൊ ഇവിടെ ഏതാണ്ട് 125 പുണ്യവാളന്മാരുണ്ടല്ലോ, ഇവരെങ്ങനെയാ പാപികളായിരുന്നെങ്കിൽ മരിച്ചത്? പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ ഇവർ മരിക്കരുതായിരുന്നല്ലോ, പുണ്യവാളന്മാരല്ലേ. ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ, അത് മാത്രമേ പറയാൻ പറ്റൂ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറയാറുണ്ട്. ഗംഗേച യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അയോധ്യയുടെ തീരത്തു കൂടി ഒഴുകുന്ന ഒരു നദിയുണ്ടല്ലോ, എന്താ നദി? അയോധ്യയുടെ തീരത്തു കൂടി ഒഴുകുന്ന ആ നദിയിൽ, അതിലാണ് ശ്രീരാമൻ ദേഹത്യാഗം ചെയ്തത്. ആ നദിയുടെ പേര് ഇതിനകത്ത് പെടുത്തിയിട്ടില്ല. എന്താ പെടുത്താതിരിക്കാൻ കാരണം? ശ്രീരാമൻ എന്ന പരമമായ ഈശ്വരൻ ദേഹത്യാഗം ചെയ്ത നദി ഇതായതുകൊണ്ട് ഗംഗയോടൊപ്പമോ യമുനയോടൊപ്പമോ അതിന് പവിത്രത കൊടുക്കാൻ സാധ്യമല്ല. ആ നദിയെ മാറ്റി നിർത്താൻ കാരണം, ഞാൻ ആരാധിക്കുന്ന ഈശ്വരൻ ദേഹത്യാഗം ചെയ്തതാണ്. ഞാൻ ആരാധിക്കുന്ന യേശുക്രിസ്തുവിനെ അടിച്ചു കൊന്ന കുരിശ് എങ്ങനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കാൻ സാധിക്കും? ഇംപോസിബിൾ. ഭാരതീയ വീക്ഷണപ്രകാരം യേശുദേവനെ, ഋഷിതുല്യനായ ദേവനെ ആണിയടിച്ചു കൊന്ന ഒന്നിനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ സാധ്യമല്ല. അതാണ് ഇവിടെ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ടു ഹിന്ദുധർമ്മ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണന് നിവേദിച്ച ഒരു പഴം നിങ്ങൾ അപ്പുറത്ത് കൊടുക്കാറുണ്ട്, ഏറ്റുമാനൂരപ്പന്റെ പ്രസാദമാണ്, ആ പഴം തന്നെ ഒന്ന് കൊടുത്തു നോക്കുക, ഇത് ഏറ്റുമാനൂരപ്പന്റെ ശരീരമാണെന്നും പറഞ്ഞ്, ഏറ്റുമാനൂരപ്പന്റെ ശരീരം ഏറ്റുമാനൂരപ്പനെ പൂജിക്കുന്ന ഞാൻ തിന്നേ, ഇതെന്താ ബീഫോ മട്ടണോ മറ്റോ ആണോ? ഇത് യേശുവിന്റെ ശരീരമാണെന്നും പറഞ്ഞിട്ട് ഗോതമ്പുണ്ട തിന്നുന്നേ? സാധ്യമല്ല നമുക്ക്. അതുപോലെ തന്നെ വിഷ്ണുപാദോദകം ശുഭം, ശ്രീകൃഷ്ണനെയോ വിഷ്ണുവിനെയോ അഭിഷേകം ചെയ്ത ജലമാണ് തീർത്ഥമായിട്ട് കൊടുക്കുക. ആ സമയത്തൊന്ന് പറഞ്ഞു നോക്കുക, ഇത് ശ്രീകൃഷ്ണന്റെ രക്തമാകുന്നു, എന്റെ കയ്യിൽ തീർത്ഥം പോയിച്ച് ശ്രീകൃഷ്ണന്റെ രക്തമാണെന്ന് പറഞ്ഞ ഞാൻ അപ്പ കളയും. ഞാൻ പൂജിക്കുന്ന ഈശ്വരന്റെ രക്തം ഞാൻ കുടിക്കേ, ഇതെന്താ? ഞാൻ മനുഷ്യനെ തിന്നുന്ന ജീവിയാണ്, കാർണിവോറസ് ആണ്. അബ്സൊല്യൂട്ട്ലി നോട്ട് പോസിബിൾ. എവിടെ നോക്കിയാലും അബ്സൊല്യൂട്ട്ലി എഗൻസ്റ്റ് ഭാരതീയ ചിന്താധാരകൾക്ക് യോജിക്കാൻ സാധിക്കാത്ത ഒരു പറ്റം ആചാരങ്ങളുടെ സമൂഹമാണ്. അതുകൊണ്ട് ഒരു പള്ളിയിൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് പോസിബിൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യൻസ് ആർ പോസിബിൾ. ഈ കോട്ടയത്ത് തന്നെ ധാരാളം ക്രിസ്ത്യൻസ്, അമൃതാനന്ദമയിയുടെ അവിടെ പോകുന്നവരുണ്ട്, സായിബാബയുടെ അവിടെ പോകുന്നവരുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്. ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യൻസ് പോസിബിൾ, ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ഇംപോസിബിൾ. കാരണം ഫണ്ടമെന്റലി എതിരാ. പ്രസാദം കഴിക്കുന്നതിന് പകരം ശരീരം കഴിക്കുക, തീർത്ഥം കഴിക്കുന്നതിന് പകരം രക്തം കഴിക്കുക, അടിച്ചു കൊന്ന ഗാന്ധിജിയെ ബഹുമാനമുള്ളത് കൊണ്ട് ഗാന്ധിജിയെ കൊന്ന തോക്കിനെ ഞാൻ പൂജിക്കുക. ഗാന്ധിജിയോട് ബഹുമാനം കാണിക്കുന്നത് ഗാന്ധിജിയെ കൊന്ന തോക്കിനെ പൂജിച്ചിട്ടാ? അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തല്ല കുരിശ് അംഗീകരിച്ചത്, AD 260 കുരിശ് ക്രിസ്ത്യാനിറ്റിയുടെ എംബ്ലമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഗ്രീക്കിൽ വെച്ച് സെന്റ് തോമസ് ജീവിച്ചിരുന്നത് യേശുക്രിസ്തുവിന്റെ കൂട്ടത്തിലാണ്. അദ്ദേഹമാണ് ഈ കുരിശും കൊണ്ട് 14,635 km നടന്ന് ഈ ശബരിമല കൊണ്ടൊരു കുരിശ് വെച്ചത്. അദ്ദേഹം മരിച്ചിട്ട് 260 വർഷം കഴിഞ്ഞിട്ടാണ് കുരിശ് തന്നെ അംഗീകരിച്ചത്. ഇതെല്ലാം ഓപ്പോസിറ്റാണ്, ഇന്ത്യൻ വേ ഓഫ് അപ്രോച്ചിന് ഓപ്പോസിറ്റാണ്. ഇറ്റ് കനോട്ട് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. പിന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരി പറയാതിരിക്കുക, ഇതിദേജ്ഞാനമാഖ്യാതം ദുഹ്യാദ്ദുഹ്യതമമ്മയ വിമൃശ്യേതശേഷേണ യഥേച്ഛസിതഥാ ഗുരു. എല്ലാ വിവരവും പറഞ്ഞു കൊടുത്തതിന് ശേഷം കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, വിമർശ്യ ഏത് അശേഷേണ ക്രിട്ടിക്കലി അനലൈസ് ആൾ ദീസ് ഫാക്ട്സ് വിച്ച് ഐ ഹാവ് ടോൾഡ് യു ദെൻ യഥാ ഇച്ഛസി തഥാ കുരു നിന്റെ ഇഷ്ടമായി ചെയ്യുക. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയോട് പറഞ്ഞാൽ 2000 ഡിസംബർ 31 കൂടി ഇതിനകത്തുള്ളതിന് പകുതി ആൾക്കാർ ക്രിസ്ത്യാനികളാണ്. കാരണം അവർ ഹിന്ദുധർമ്മം സ്വീകരിച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് വരിക, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ കൂടിയിരിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടില്ല. അവരെല്ലാം തിരിച്ച് ഹിന്ദുധർമ്മത്തിലേക്ക് വന്ന് ഇതിനകത്ത് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും എന്നൊരു വാക്കുണ്ടല്ലോ, ആ ഹിന്ദുക്കളായിരുന്നവരെല്ലാം ഹിന്ദുക്കളായിട്ട് ഇതിനകത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. കുറച്ചു കാലം കൂടിയേ ഈ നുണപ്രചരണം പോവുള്ളൂ. വെൺമണിയിൽ പോയപ്പോഴത്തേക്കും ഒരു ഇതുമാതിരി ഒരു പ്രഭാഷണം നടക്കാൻ ഭാഗ്യം കിട്ടി. അപ്പൊ തലങ്ങും വിലങ്ങും ഒരു കാറിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഓണക്കാലത്ത് മഹാബലി യേശുക്രിസ്തുവാണെന്ന്. അപ്പൊ ഒരാൾ ഒരു ബിറ്റ് തന്നു, സാർ അംഗീകരിക്കുന്നുണ്ടോ മഹാബലി യേശുക്രിസ്തുവാണെന്ന്? ഈ പ്രഭാഷണത്തിന് ഇടയ്ക്ക് ബിറ്റ് തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നുണ്ട്, യേശുക്രിസ്തു തന്നെയാ മഹാബലി, മഹാബലി തന്നെയാ യേശുക്രിസ്തു, മഹാവിഷ്ണുവിന് കാലു വെക്കാൻ വേണ്ടി തല കുനിച്ചു കൊടുത്ത അതേ യേശുക്രിസ്തുവാണെന്ന് അംഗീകരിക്കേണ്ട ചുമതല നിങ്ങളെയാ. മഹാവിഷ്ണുവിന് കാല് വെക്കാൻ വേണ്ടിയാണ് മഹാബലി തല കുനിച്ചു കൊടുത്തത്, അത് യേശുക്രിസ്തു ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, തല കുനിച്ചു കൊടുത്തത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചോളാം. ഉടനെ അനൗൺസ്മെന്റ് നിർത്തി, പിന്നെ അനൗൺസ് ചെയ്തിട്ടില്ല, കാരണം ഇങ്ങനൊരു പാറയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ ഇപ്പൊ പുതിയൊരു പ്രജാപതിയാ യേശു പ്രജാപതി, നമുക്കൊരു പ്രശ്നവുമില്ല. വിഷ്ണു പ്രജാപതിക്ക് ഒരു ഭാര്യയുണ്ട് ലക്ഷ്മി, ബ്രഹ്മ പ്രജാപതിക്ക് ഒരു ഭാര്യയുണ്ട് സരസ്വതി, രുദ്ര പ്രജാപതിക്ക് ഒരു ഭാര്യയുണ്ട് പാർവതി, യേശു പ്രജാപതിയുടെ ഭാര്യ ആരാ? നിങ്ങൾ ഉത്തരം കണ്ടെത്തണം, നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അക്ബർ ഒരു ദിവസം ഇന്ത്യ മുഴുവനും കറങ്ങിയപ്പോഴത്തേക്ക് നോക്കി, എല്ലാ സ്ഥലത്തും രാമായണ സത്രം നടക്കുന്നു, രാമനെ കുറിച്ച് എല്ലാവരും കഥ പറയുന്നു, അക്ബർക്കൊരാഗ്രഹം അക്ബറെ കുറിച്ചും ഒരു രാമായണം എഴുതണമെന്ന്. കുറെ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു രാമായണം രാമായണത്തെ പോലെ അക്ബരായണം എഴുതണം. അവർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ ഉടനെ എഴുതാം. പക്ഷേ വാൽമീകി രാമായണം എഴുതിയത് കാട്ടില, അത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കാട്ടിൽ സൗകര്യമായിട്ട് താമസിക്കാൻ സമയം തരണം. രാമായണം അതിബൃഹത്താണ്, അതുകൊണ്ട് കുറേ കാലം എടുക്കും, ഇടയ്ക്കൊന്നും ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. അക്ബർ അംഗീകരിച്ചു, കാട്ടിലേക്ക് വിട്ടു, താമസിക്കാൻ സൗകര്യമൊക്കെ കൊടുത്തു. ഒരു 2 കഴിഞ്ഞപ്പോൾ ഇവരോട് ചോദിച്ചു എവിടം വരെയായി, പകുതിയായി ആവുമ്പോൾ ഞങ്ങൾ അറിയിക്കാം. പിന്നെ 1 കഴിഞ്ഞു, 3 കഴിഞ്ഞ ഉടനെ ചോദിച്ചു എവിടം വരെയായി. അപ്പൊ ബ്രാഹ്മണർ പറഞ്ഞു ഒരു സംശയമുണ്ട്, ഞങ്ങൾ ഒരു പോയിന്റിൽ വന്ന് നിൽക്ക. എന്താ പോയിന്റ്? ശ്രീരാമന്റെ ഭാര്യയായ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി, അക്ബറിന്റെ ഭാര്യയെ ആര് കട്ടുകൊണ്ടുപോയിന്ന് എഴുതണ്ടേ? അപ്പൊ അക്ബർക്ക് ആകെ ഒരു പ്രോബ്ലം. അക്ബർ ദി ഗ്രേറ്റ്, മഹാനായ അക്ബർ, ആ മഹാനായ അക്ബറിന്റെ ഭാര്യയെ ജീവിച്ചിരിക്കുമ്പോ ആരെങ്കിലും കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. അതുകൊണ്ട് ഉടനെ ബ്രാഹ്മണരോട് പറഞ്ഞു നിങ്ങൾ രാമായണവും അക്ബരായണവും ഒന്നും എഴുതണ്ട, തിരിച്ചു വന്നോളാൻ പറഞ്ഞു. ഉടനെ ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾ എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. കാരണം രാമനെ കുറിച്ച് എഴുതാവുന്നത് രാമനെ കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ, അത് അക്ബറിനെ കുറിച്ച് എഴുതാൻ സാധ്യമല്ല. നിങ്ങൾ എത്ര വിചാരിച്ചാലും രാമായണത്തെ പോലെ ഒരു അക്ബറായണം ഉണ്ടാക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട്, ഇത് നിൽക്കുന്ന ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട് 3 കാട്ടിൽ ഞങ്ങൾ സുഖമായിട്ട് താമസിച്ചു, എല്ലാവരുടെയും വെയിറ്റ് 30 കൂടി. ഇതാണ് ഭാരതീയ ചിന്താധാര. ഈ വീക്ഷണത്തിലേക്ക് ബൈബിൾ കനോട്ട് ഡിഫ്യൂസ്. ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട് ഈ നെഗറ്റീവാണ് ജന്മദിനത്തില് കുറെ അധികം മെഴുകുതിരി കത്തിച്ചു വെച്ച് നടുക്ക് ഒരു കേക്ക് വെച്ച് തൊഴാതെ പ്രേതകർമ്മം ചെയ്യുന്നത് പോലെ ഈ വിളക്ക് ഊതിക്കെടുത്തുക. സാധാരണ ജ്യോതി ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം അഗ്നയർവാ സൂര്യോ അജായത. അഗ്നി കൊണ്ടാണ് സൂര്യൻ ഉണ്ടായതെന്നറിയാം. ആ അഗ്നി കൊണ്ടുണ്ടായ സൂര്യന് പോലും പ്രഭാകരോ മഹാതേജോ മഹാതേജസ്വിയായ ഹേ പ്രഭാകര ദേവാനാം സതതം പ്രിയ ദേവന്മാർക്ക് പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട സൂര്യദേവ അയം ദീപ പ്രതിഗ്രഹ്യതാം. ഈ ദീപം സ്വീകരിച്ചാലും എന്ന് സൂര്യദേവന് വിളക്ക് വയ്ക്കുന്ന പാരമ്പര്യമുള്ള ഭാരതത്തില് 18 മെഴുകുതിരി കത്തിച്ചു വെച്ച് ഊതിക്കെടുത്തി പ്രേതകർമ്മം ചെയ്യുന്നത് പോലെ കാർഷിനോജനിക് ക്യാൻസർ ഉണ്ടാക്കുന്ന പുക വമിച്ചുകൊണ്ട് എരിഞ്ഞടങ്ങിയിരിക്കുന്ന മെഴുകുതിരിയുടെ മുമ്പിൽ കേക്ക് കത്തിക്കുന്നത് പ്രേതകർമ്മമാണ്, കേക്ക് മുറിക്കുന്നത്. എന്തുകൊണ്ടാ ഈ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ കേക്ക് മുറിച്ചുകൂടെ? അതെന്താ ചെയ്യാത്ത വിളക്ക് കത്തിച്ചു വെക്കുക? യേശുദേവനെ പ്രാർത്ഥിക്കുക, നബിയെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഗുരു ഗോവിന്ദ സിംഹാണ് വേണമെങ്കിൽ അതല്ല, നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാ പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം കേക്ക് മുറിച്ചിരുന്നു എങ്കിൽ അത് ഭാരതീയമാകുമായിരുന്നു, കേക്ക് തന്നെ മുറിക്കണമെങ്കിൽ. പക്ഷെ ഈ വിളക്ക് കെടുത്താൻ ആരാ പറഞ്ഞത്? അതിന് കാര്യമുണ്ട്. മഹാനവമിയുടെ അന്ന് ഓം ക്രൈസ്തവേന്ന് മാന എഴുതിയില്ലേ, മഹാനവമിയുടെ അന്ന് നമ്മൾ എഴുതാറില്ല, വിജയദശമിയുടെ അന്നേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാം, കാരണം മറ്റെല്ലാം ഓപ്പോസിറ്റാ. അങ്ങനെ മറ്റെല്ലാം ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ജന്മദിനത്തിന്റെ അന്ന് വിളക്ക് ഉതിക്കെടുത്തി ഈ ജന്മദിനം ആഘോഷിക്കുന്നത്. അത് മാറ്റണം. അപ്പൊ ക്രിസ്ത്യാനിറ്റി ഇന്ത്യനൈസേഷൻ ഈസ് ഇംപോസിബിൾ. ഒരു വിളക്കിന്റെ തല കുരിശാക്കിയത് കൊണ്ട് കാര്യമില്ല. അത് ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ല, അത് ക്രിസ്ത്യനൈസേഷൻ ഓഫ് വിളക്ക. ആ വിളക്കിനെ ക്രൈസ്തവവൽക്കരിക്കുക, ആ വിളക്കിന്റെ ആകൃതിയിൽ കുരിശു വയ്ക്കുക. അപ്പൊ ഇത് ഓരോ ജനതയും മനസ്സിലാക്കുമ്പോൾ, ലോകം മുഴുവനുമുള്ള ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ്യം ഉപദിഷ്ടതു എന്ന് പറയുന്ന ചിന്താധാര, ഏഴ് കോണ്ടിനന്റില് സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ്യം ഉപദിഷ്ടതു, ഏഴ് കോണ്ടിനന്റിൽ താമസിക്കുന്ന സർവജീവജാലങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തർപ്പണം കൊടുക്കുന്ന ഒരു സംസ്കാരം, അതാണ് ഈ നാട്ടിലുണ്ടായിരുന്നത്. മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേയേ മമ സങ്കടാശ്ച ദിവ്യ സദാ പിണ്ട ബലിം ദദാമി. മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ, സർവജന്തുക്കൾക്കും വൃക്ഷങ്ങൾക്കും, ദൃഷ്ടാശ്ച കാണാൻ സാധിക്കുന്നവർക്ക്, അദൃഷ്ടാശ്ച കാണാൻ സാധിക്കാത്തവരായിട്ട് കൃതോപകാര, എനിക്ക് ഉപകാരം ചെയ്തവർ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഈ ജന്മത്തിലല്ല ജന്മാന്തരേ ഏ മമ സങ്കടാശ്ച, ജന്മജന്മാന്തരങ്ങളിൽ എന്നെ സഹായിച്ചവരായിട്ട് ആരെല്ലാം ഉണ്ടോ, മാതൃവംശേ കുലേ ജാത, അമ്മയുടെ കുലത്തിൽ ജനിച്ച എല്ലാവർക്കും, പിതൃവംശേ തദൈവജ, അച്ഛന്റെ കുലത്തിൽ ജനിച്ച സർവർക്കും, അങ്ങനെ തുടങ്ങി ആചാര്യന്മാർക്കും ശുശ്രൂഷകന്മാർക്കും ബന്ധുക്കൾക്കും ആമഗർഭാശ്ച അംഗഹീനർക്കും എനിക്കറിയാത്തവരുമായ സകലർക്കും വേണ്ടി തർപ്പണം കൊടുത്ത് അവർക്ക് മംഗളം ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നെ പോലെ നിന്റെ അലക്കുകാരനെയും സ്നേഹിക്കാൻ പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഇൻസിഗ്നിഫിക്കന്റ് വെൻ യു കൺസിഡർ ദ ടോട്ടൽ വേൾഡ് ആസ് യുവർ ഓൺ ഫാമിലി വസുധായേവ കുടുംബകം, വാട്ട് അബൌട്ട് യുവർ നൈബേഴ്സ്? അയലോക്കാരനെ സ്നേഹിച്ച് അതിന്റെ അപ്പുറത്തുള്ളവനോ? അത് വരട്ടെ, അടുത്ത ജന്മത്തിൽ മതി. ഇപ്പൊ തൽക്കാലം അയലോക്കത്തുകാരനെ മാത്രം സ്നേഹിക്കുക, അത് ചട്ടുകം ചെറിയ കാര്യമാണ്. അതിമഹത്തായ ഒരു കാര്യം ഈ നാട്ടിലുണ്ടായിരുന്നു, അതിന്റെ മുമ്പിൽ ഇതൊന്നും അല്ല. അത് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ഏതാണ്ട് 10-25 കന്യാസ്ത്രീകളും അച്ഛന്മാരും അമൃതാനന്ദമയ്യയുടെ ശിഷ്യന്മാരായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഈ സംഖ്യ ഇനിയും കൂടിക്കൂടി വരിക. കാരണം ഭാരത സംസ്കൃതി ഏതിനെയും ഉൾപ്പെടുത്താൻ സാധിക്കും. ഉറപ്പിച്ചു പറയാം, 33 കോടി ദേവന്മാരുള്ള ഹിന്ദുക്കൾക്ക് ഒരു യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വിഷമമുണ്ടോ? പട്ടിയേയും പൂച്ചയേയും ആടപ്രാവിനെയും വരെ നമ്മൾ പൂജിക്കുന്നവർക്ക് യേശുദേവൻ എന്ന യോഗീവര്യനായ ഒരു ഋഷിതുല്യനായ ഈശ്വരനെ സ്വീകരിക്കാൻ ഭാരതത്തിൽ ബുദ്ധിമുട്ടില്ല. 4 വേദങ്ങളും 6 വേദാന്തങ്ങളും 6 ദർശനങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉള്ള നമ്മുടെ കൂട്ടത്തിൽ ഒരു ബൈബിളിനെ ഉപവേദത്തിന്റെ സ്ഥാനം നൽകി സ്വീകരിക്കാൻ വിഷമമുണ്ടോ? ഒരു വിഷമവും, പിന്നെ എന്തിനു മാറി നിൽക്കണം? ഇങ്ങോട്ട് വന്നൂടെ, ഈ ദേശത്തില് ഈ സംസ്കൃതിയില് 2.2% ആയി മാറി നിന്ന് ഞങ്ങൾ കുരിശും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇവിടെ വരിക, ഏറ്റുമാനൂരപ്പനെ തൊഴുക, വീട്ടിൽ പോയിട്ട് ക്രിസ്തുവിനെ തൊഴുതോളുക, മുട്ടുമടക്കിയിട്ട് എന്തു കൂതാശ വേണമെങ്കിൽ ചെയ്യുക, ഈ ധർമ്മത്തിന്റെ ഭാഗമായി ചേരണം, അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. മാറ്റി നിൽക്കാൻ സാധ്യമല്ല. ഇവിടെ നിന്ന് മാറി നിന്നവരുണ്ട്, അവസാനം ഇതിനകത്ത് തന്നെ ഇഴുകി ചേർന്നവരാണ് എല്ലാവരും. സിന്ധികളും പാഴ്സികളും തുടങ്ങി അനേകം ആൾക്കാരുണ്ട് ഈ ധർമ്മത്തിൽ ഒഴുകിച്ചേർന്നവര്. കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒന്നിനെയും കളയണ്ട, വലിയതായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അതുകൂടി സ്വീകരിച്ച് ഈ ധർമ്മത്തിലേക്ക് തിരിച്ചു വരണം. ഒരു കാരണവശാലും നിങ്ങളുടെ ഈശ്വരനെ മാറ്റാൻ ഇവിടത്തെ ആരും പറയില്ല. സായിബാബയുടെ അടുത്തുപോയ ക്രിസ്ത്യാനികളെല്ലാം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയത് പുട്ടപർത്തി പോയതിനു ശേഷമാണ്. അമൃതാനന്ദമയി ദേവിയുടെ അടുത്തു പോയവര് പറഞ്ഞത് സാക്ഷാൽ ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ചെന്നതിന് ശേഷമാണ്. സത്യം അതാണ്, ഹിന്ദു ആചാര്യന്മാരുടെ അടുത്ത് ചെന്നാൽ. വിവേകാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു സർ ജെ ജെ തോംസൺ. തോംസൺ പറഞ്ഞു, ഞാൻ കാവ്യവസ്ത്രം ഉടുത്ത് രാമകൃഷ്ണാശ്രമത്തിന്റെ പ്രചാരകനായി അങ്ങയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വിവേകാനന്ദൻ പറഞ്ഞു, നീ യേശുവിന്റെ ആരാധകനായിട്ടിരിക്കുക, രാമകൃഷ്ണാശ്രമത്തിലെ പ്രവർത്തകനാകാൻ നിനക്ക് എന്താ ബുദ്ധിമുട്ട്? യേശുവിനെ പൂജിച്ചത് കൊണ്ട് നിന്നെ മാറ്റി നിർത്തില്ല. യു ആർ എ പാർട്ട് ഓഫ് അസ്. രാമകൃഷ്ണാശ്രമത്തിൽ പോയി നോക്കിയ ക്രിസ്തുവിന്റെ പടം അവിടെ വെച്ചിട്ടുണ്ട്. എവിടെയാ വെക്കാത്തത്? നാരായണ ഗുരു സ്ഥാപിച്ച സ്ഥലത്ത് കുരിശുണ്ട്. സ്വീകരിക്കാൻ വല്ല വിഷമമുണ്ടോ? നമുക്ക് വിഷമമില്ല. ഭാരതീയ ചിന്താധാരയുടെ നന്മ ഉൾക്കൊള്ളാൻ മാറി നിൽക്കാതെ, ന്യൂനപക്ഷ മർദ്ദത്തിന്റെ പേരിൽ മാറി നിൽക്കാതെ ഈ ഇതിനകത്തേക്ക് വരണം. അത് വരും, വരാതെ നിവൃത്തിയില്ല. ഇതിനപ്പുറം മാറി നിന്നവർ 11,500 വർഷത്തിനുള്ളിൽ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ചേരാതിരിക്കാൻ സാധ്യമല്ല. ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം അത്ര വലുതാണ്. അങ്ങനെ ചേരാൻ സാധിക്കണം. ഒരു അനാലിസിസ് എടുത്തു നോക്കുക. ഭാരതീയ ചിന്താധാരകള് 21st century ആൻസർ ആണ്. ഭാഗവത സത്രമാണല്ലോ ഇവിടെ നടക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ചരിതമാണല്ലോ ഇവിടെ പറയുന്നത്. ശ്രീകൃഷ്ണനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ശ്രീകൃഷ്ണൻ ആരായിരുന്നു? ശ്രീകൃഷ്ണൻ ഉഗ്രൻ മാനേജ്മെന്റ്. അദ്ദേഹം ഹിപ്പോക്രാറ്റ് അല്ല. ചതുർവിധ വചന്തേ മാം ഏജന സുകൃതിനോർജുന അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച പരദർശവ. എന്നെ പൂജിക്കാൻ വരുന്നവര്, എന്നെ തൊഴാൻ വരുന്നവര്, ശ്രീകൃഷ്ണൻ പറഞ്ഞു, 4 വിഭാഗത്തിലുള്ളവരാ. അവരാരും മോക്ഷത്തിന് വരുന്നവരല്ല. ചതുർവിധ വചന്തേ മാം ഏ ജനാഹ സുഹൃതിനോർജുന. സുഹൃത് കർമ്മങ്ങൾ ചെയ്യുന്നവരായ അവര് എന്നെ തൊഴാൻ വരുന്നവര്. ആർത്ഥോ ദുഃഖിതൻ, ജിജ്ഞാസു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവൻ, ജ്ഞാനി അറിവിന് വേണ്ടിയുള്ളവൻ, അതുപോലെ തന്നെ അർത്ഥാർത്ഥി കാശിന് വേണ്ടിയിട്ട്. എന്നെ തൊഴാൻ വരുന്നവർ അങ്ങനത്തെ ഉള്ളവരാണെന്ന് ഒരു ഈശ്വരൻ പറഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഹിപ്പോക്രാറ്റ് അല്ല. ശ്രീകൃഷ്ണൻ പക്കാ മാനേജ്മെന്റ് ആളാണ്. ഏത് രീതിയിലാണ്? സമശത്രൗചമിത്രേച തഥാ മാനപമാനയോഹോ. ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങൾ നീ മാനേജ് ചെയ്യേണ്ടത് ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, ആരുടെ ഫയലാണ് മുമ്പിലുള്ളത് എന്ന് നോക്കിയിട്ടല്ല, നിന്റെ കർത്തവ്യം അനുസരിച്ച് ഭരിക്കുക. ഈ മാനേജ്മെന്റ് ടെക്നിക്ക് പറഞ്ഞത് ശ്രീകൃഷ്ണനാണ്. ഇതിന്ന് ജപ്പാനിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ധാർമ്മിക് വേ ഓഫ് മാനേജ്മെന്റ്, ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ്. ഗോദ്രേജും ഇംഗർസോളുടെ റാൻഡും GE കമ്പനി അമേരിക്കയും എല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന സിസ്റ്റം, ധാർമ്മിക് വേ ഓഫ് മാനേജ്മെന്റ്. എന്താ ജപ്പാൻകാർ ചെയ്തത്? ജപ്പാനിലെ ഒരു വലിയ ഷൂ കമ്പനിക്കാര് സ്ട്രൈക്ക് നടത്തി. സ്ട്രൈക്ക് നടത്തിയ സമയത്ത് ഇവിടെയാണെങ്കിൽ കമ്പനി അടച്ചു പൂട്ടും, ആ മെഷീനറി എല്ലാം കേടുവരും, കുറെ നഷ്ടമുണ്ടാവും. ജപ്പാൻകാര് സമരം നടത്തിയത് ഷൂസ് കമ്പനി ആയതുകൊണ്ട് വലത്തെ കാലിലെ ഷൂസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തതാണ്. വലത്തെ കാലിലെ ഷൂസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷൂസ് വിൽക്കാൻ സാധ്യമല്ല. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞില്ല. ധർമ്മം അനുസരിച്ച് അവർ ചെയ്തത് ശരിയാ. ധർമ്മം അനുസരിച്ചിട്ട് ഇടത്തെ കാലിലെ കൂടി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർ വലത്തെ കാലിലെ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സമരം വിഡ്രോ ചെയ്തു. ഇടത്തെ കാലിലെ മാത്രം പ്രൊഡ്യൂസ് ചെയ്തു. 5ാം ദിവസം അവർക്ക് വിൽക്കാനും സാധിച്ചു. മെഷീനറി ചിത്തിയായില്ല, ആരും നശിച്ചില്ല, ആരെയും നശിപ്പിച്ചുമില്ല. ധാർമ്മിക് വേ ഓഫ് മാനേജ്മെന്റ് വർക്ക്ഡ് ദേർ. ശ്രീകൃഷ്ണൻ പറഞ്ഞ മാനേജ്മെന്റാണ്. ശ്രീകൃഷ്ണൻ ക്ഷമയുടെ പര്യായമായിരുന്നു. എങ്ങനെയാ ഒരു മാനേജർ ക്ഷമയുടെ പര്യായമാവുക? ശിശുപാലൻ 100 പ്രാവശ്യം ശ്രീകൃഷ്ണനെ സദസ്സിൽ അവഹേളിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളെയാണ് ഒരു സദസ്സിൽ വെച്ച് ഒരുവൻ അവഹേളിക്കുന്നതെങ്കിൽ 100 പ്രാവശ്യം പോയിട്ട് 3 പ്രാവശ്യം ഒരു MLA അല്ലെങ്കിൽ 3 പ്രാവശ്യം അത് കേട്ടുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. MLA ആണെങ്കിൽ 10-15 പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കും, വലിയ കുഴപ്പമില്ല, കാരണം നിത്യവും കേൾക്കുന്നതാ. 3 പ്രാവശ്യത്തിൽ കൂടുതൽ കേൾക്കാൻ ക്ഷമയില്ലാത്ത നമ്മളുടെ സ്ഥാനത്ത് ഈശ്വരാവതാരമായ ശ്രീകൃഷ്ണൻ 100 പ്രാവശ്യം കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഭീരുവായിരുന്നില്ല, അടിച്ചു തലതെറിപ്പിച്ചു സദസ്സിൽ വെച്ച് തന്നെ 101ാമത്തെ പ്രാവശ്യം. ആ ക്ഷമ നമുക്കുണ്ടോ? ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ്. ശ്രീകൃഷ്ണൻ ഒരു കാരണവശാലും വയസ്സുണ്ടായിരുന്നില്ല. സമശത്രൗചം ഇത്രേച്ച എന്ന് അദ്ദേഹം പറഞ്ഞത് പാലിച്ചിരുന്നു. മുറിയിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ കൗരവപക്ഷത്തെ ദുര്യോധനൻ ഒരു വശത്തു കൂടെ ധർമ്മപുത്രനും മറ്റൊരു വശത്തു കൂടി പാണ്ഡവരും വന്നു. രണ്ടുപേരും തൊഴുതുകൊണ്ടിരുന്നു. കഥ നിങ്ങൾക്കറിയാവുന്നതാ. ഏതാണ്ട് ഉറക്കം നടിക്കുന്ന മാതിരി അഭിനയിച്ച ശ്രീകൃഷ്ണനോട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. ബന്ധുക്കളെന്നോ ബന്ധുക്കളല്ലാത്തവരെന്നോ മാറ്റി നിർത്തിയില്ല. എന്താ രണ്ടുപേരും വന്നതെന്ന് ചോദിച്ചു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ചോദിക്കുന്നത് തരുമോ? തീർച്ചയായിട്ടും തരും. എന്താ വേണ്ടത്? യാദവ കുലത്തിന്റെ സർവ്വസൈന്യങ്ങളും ഞങ്ങൾക്ക് വേണമെന്ന് ദുര്യോധനൻ പറഞ്ഞു. എടുത്തുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് പാണ്ഡവര് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കുക, ഞാൻ യുദ്ധം ചെയ്യുന്നത് ഈ പക്ഷത്ത്, എന്റെ വീട്ടുകാരെന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നു, എങ്ങനെയാ ഇതൊന്ന് സാധിക്കുക? അൺബയസ്ഡ് അപ്രോച്ച്. ശ്രീകൃഷ്ണൻ എന്തുപദേശിച്ചോ ആ ഉപദേശം അക്ഷരം പ്രതിപാലിച്ചു. അപ്പുറത്ത് നിന്ന സൈന്യങ്ങള് തന്റെ സൈന്യങ്ങളാണ്, യദുകുല സൈന്യങ്ങള്. അതുകൊണ്ട് ഭീഷ്മരുണ്ട്, ദ്രോണാചാര്യരുണ്ട്, മറ്റെല്ലാവരുമുണ്ട്. ഞാൻ ആയുധം കയ്യിലെടുക്കില്ല. ഒരൊറ്റ യോദ്ധാവ് മാത്രമേ കുരുക്ഷേത്ര ഭൂമിക്കകത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയുധം എടുക്കാതിരുന്നിട്ടുള്ളൂ. അത് ശ്രീകൃഷ്ണനാ. ആ വാക്ക് അവസാനം വരെയും അദ്ദേഹം പാലിച്ചു. അതാണ് ശ്രീകൃഷ്ണന്റെ മഹത്വം. തന്റെ സൈന്യം അപ്പുറത്ത്, അൺബയസ്ഡ് പൊളിറ്റീഷ്യൻ, ഒരു ബയസും ഇല്ലാത്തത്, താഴേണ്ട സ്ഥാനത്ത് ശ്രീകൃഷ്ണനെ പോലെ താന്നിരിക്കുന്നത് ആരുമില്ല. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ധൃതരാഷ്ട്രരും കുന്തിയും അതുപോലെ തന്നെ മറ്റുള്ളവരും വന്ന് പറഞ്ഞു, മരിച്ചുപോയ ഞങ്ങളുടെ മക്കളെ ഒന്ന് കാണണം, അങ്ങനെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഈശ്വരന്റെ അവതാരമായ അങ്ങ് ഞങ്ങളെ കാണിച്ചു തരണം. ഉടനെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഈശ്വരന്റെ അവതാരമാണെങ്കിലും അതെനിക്ക് സാധ്യമല്ല. അത് എന്റെ പരിധിക്കുള്ളിൽ പെടുന്നതല്ല. പിന്നെ ഒരാൾക്കേ സാധിക്കൂ, അത് വേദവ്യാസനാണ്, ഒരു മനുഷ്യനാണ്. മനുഷ്യൻ ഈശ്വരനേക്കാൾ ഉയരാം, ഈശ്വരന് മനുഷ്യനെ പോലെ വരാൻ സാധ്യമല്ല. ഈശ്വരന് പോലും ലിമിറ്റേഷൻ ഉണ്ട്, ഒരു മാനേജർക്ക് ലിമിറ്റേഷൻ ഉണ്ട്, മാനേജ്ഡ് ആൾക്കാർക്ക് ലിമിറ്റേഷൻ വേണമെന്നില്ല. എന്നിട്ട് വേദവ്യാസനാണ് ശുക്ലപൗർണമിയുടെ ദിവസം എല്ലാവരെയും ഗംഗാജലത്തിൽ കുളിക്കാൻ പറഞ്ഞ് തിരിച്ച് കയറി വന്നപ്പോൾ മരിച്ചുപോയവരെയെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. ശ്രീകൃഷ്ണൻ താഴേണ്ടയിടത്ത് താഴ്ന്നു. ശ്രീകൃഷ്ണൻ മറ്റൊരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. മഹായുദ്ധം കഴിഞ്ഞ് തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്ന ശ്രീകൃഷ്ണൻ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ കൂടെ പോവുകയായിരുന്നു. ആ പോകുന്ന സമയത്ത് ഉത്തുംഗ മഹർഷി അവിടെ വരികയാണ്. ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, കൗരവരും പാണ്ഡവരും എങ്ങനെ അവിടെ കഴിയുന്നു? ശ്രീകൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. മഹർഷിക്ക് മനസ്സിലായി എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ടറിയാം. വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, വസ്തുത ഇതാണ്, കൗരവര് മുഴുവനും നശിച്ചു കഴിഞ്ഞു, പാണ്ഡവര് മാത്രമേ ഉള്ളൂ. ഉത്തുംഗ മഹർഷി പറഞ്ഞു, ഭാവിയെക്കുറിച്ച് മുഴുവനും അറിയാവുന്ന യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ, ഭവ്യത്തെക്കുറിച്ച് ഭവിഷ്യത്തിനെ കുറിച്ച് മുഴുവനും അറിയാവുന്ന ഹേ കൃഷ്ണ, നീ ആ യുദ്ധം തടഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കുകയാണ്, നിന്റെ കുലവും ഇതുപോലെ നശിച്ചു പോകുമെന്ന് ഉത്തുംഗ മഹർഷി ശപിച്ചു. ശ്രീകൃഷ്ണൻ ആ ശാപം തല കുനിഞ്ഞിരുന്ന് സ്വീകരിച്ചു പറഞ്ഞു, ഈശ്വരനെ ശപിച്ച മഹർഷി എന്നുള്ള രീതിയിൽ അങ്ങ് എന്നും ഓർമ്മിക്കപ്പെടും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ റാഷണൽ അനാലിസിസ്, വസ്തുതാപരമായ വിശകലനം എവിടെ നിൽക്കുന്നു? ഭീഷ്മരെ വധിക്കാൻ സാധ്യമല്ലെന്ന് ശ്രീകൃഷ്ണൻ അറിയാം, ദ്രോണരെ വധിക്കാൻ സാധ്യമല്ലെന്ന് ശ്രീകൃഷ്ണൻ അറിയാം. തല കുനിക്കാതെ നിവൃത്തിയില്ല, മുട്ടുമടക്കാതെ നിവൃത്തിയില്ല എന്ന് വ്യക്തമായി അറിഞ്ഞതുകൊണ്ട് അർജുനനോട് ഉപദേശിച്ചു. ഭീഷ്മരോട് ചെന്ന് ചോദിക്കുക, അങ്ങയെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന്. എന്താ ഒന്ന് ആലോചിച്ചു നോക്കുക, എന്റെ ശത്രുപക്ഷത്തിരിക്കുന്ന ഒരാളോട് അയാളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുക, ഏ രാധാകൃഷ്ണനായരെ, അങ്ങേ കൊല്ലേണ്ടത് എങ്ങനെയാ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ബട്ട് ശ്രീകൃഷ്ണൻ നോസ് പ്രെഡി വെൽ, വ്യക്തമായിട്ട് ശ്രീകൃഷ്ണൻ അറിയാം ഭീഷ്മര് മറുപടി പറയുമെന്ന്, ദ്രോണാചാര്യര് മറുപടി പറയുമെന്ന്. അവരുടെ പേഴ്സണാലിറ്റി ഇത്രയും വസ്തുതാപരമായി അനലൈസ് ചെയ്തിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ ഭീഷ്മരുടെ അടുത്തും ദ്രോണരുടെ അടുത്തും ചെന്ന് അവരെങ്ങനെയാ കൊല്ലേണ്ടതെന്ന് ചോദിച്ചു. ആ വിവരത്തിന് മുട്ടുമടക്കാൻ ആവശ്യമുള്ളയിടത്ത് മുട്ടുമടക്കാൻ, തലകുനിക്കാൻ ആവശ്യമുള്ളയിടത്ത് തലകുനിക്കാൻ മാനേജർ എന്നുള്ള രീതിയിൽ ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചു. യുദ്ധമെല്ലാം കഴിഞ്ഞ് ശ്രീകൃഷ്ണനോട് ധർമ്മപുത്രന് ചോദിക്കുന്നു, എങ്ങനെയാ രാജ്യം ഭരിക്കേണ്ടത്? അങ്ങ് ഈശ്വരനല്ലേ? ഉടനെ ധർമ്മപുത്രന് ചോദ്യത്തിന് ഉത്തരമായി ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാനല്ല അതിന് പറ്റിയാള്. എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ഒരെണ്ണം യുദ്ധക്ഷേത്രത്തിൽ കിടക്കുന്നുണ്ട്. മുല്ലപ്പൂവിന്റെ മോളി കിടക്കുന്ന മാതിരി, ശരത്തിന്റെ മോളി കിടക്കുന്നുണ്ട് ഒരെണ്ണം. അനാദികാലമായിട്ട് എന്നാണ് മരണം വേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കാൻ വരം സിദ്ധിച്ച ഭീഷ്മരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, ധർമ്മപുത്ര എങ്ങനെയാ രാജ്യം ഭരിക്കേണ്ടത് എന്ന്. ഭീഷ്മരുടെ അടുത്ത് ചെന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ അല്ല ഉത്തരം കൊടുക്കേണ്ടത്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചിട്ടില്ല, ആവശ്യമുള്ള സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ഉപദേശിക്കാതിരുന്നിട്ടില്ല, അതാണ് ശ്രീകൃഷ്ണൻ. ഭീഷ്മരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇത് പറയാൻ ഒരു ഭാഗ്യവും കൂടി കിട്ടി. കേരള യൂണിവേഴ്സിറ്റിയുടെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനിൽ എല്ലാ പാർട്ടിക്കാരും ഇരുന്നിട്ട് ഭാരതം അണുബോംബ് പൊട്ടിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു, ഭാരതം അഹിംസയുടെ പര്യായമായ രാജ്യമാണ്, ഒരു കാരണവശാലും ഭാരതം ആറ്റം ബോംബ് പൊട്ടിക്കരുതായിരുന്നു എന്ന് കുറെ പേര് പറഞ്ഞു. മറ്റു കുറെ പേര് പറഞ്ഞു, ഈ ഗവൺമെന്റ് അത് പൊട്ടിക്കരുതായിരുന്നു, കാരണം ഈ ഗവൺമെന്റ് നല്ല കാര്യം ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പോകും, അത് ശരി. അങ്ങനെ പലരും പലതും പലതും പറഞ്ഞു. അവസാനം എന്റെ ടേൺ വന്നു. ഞാനാണ് അവിടെ ശാസ്ത്രജ്ഞന്മാരെ റെപ്രസെന്റ് ചെയ്തത്. ഭാരതം അഹിംസയുടെ രാഷ്ട്രമല്ല, ഭാരതം ഹിംസയുടെ രാഷ്ട്രമാണ്. എന്തിനാ ഇവരെല്ലാം അവതരിച്ചത്? ശ്രീകൃഷ്ണൻ അവതരിച്ചത് എന്തിനായിരുന്നു? ഗംഗാജലം ശുദ്ധീകരിക്കാനാ? ശ്രീകൃഷ്ണൻ അവതരിച്ചത് കംസനെ കൊല്ലാനാ? ശ്രീരാമൻ അവതരിച്ചത് രാവണനെ കൊല്ലാനാ? ഇനി കൽക്കി എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. എവിടുന്നാ വരുന്നതെന്ന് അറിഞ്ഞൂടാ, ഏത് പാർട്ടിക്കാരനാന്ന്. ഏതായാലും അതും വരുന്നത് കൊല്ലാനാ. അപ്പൊ ഇത് ഹിംസയുടെ രാഷ്ട്രമാണ്. ഒരു വ്യത്യാസം, ഹിംസ എന്ന് പറയുന്നത് നശീകരണ ശക്തിയെ ഹിംസിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഭാരതത്തിൽ അഹിംസ എന്ന് പറയുന്നത് ഭീരുത്വത്തിന്റെ ലക്ഷണമല്ല, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും. ഷടേദേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഈ ആറെണ്ണം എവിടെയുണ്ടോ ഹേ ധർമ്മപുത്ര, അവിടെ മാത്രമേ ഈശ്വരൻ ഉണ്ടാകൂ. എന്തിനാ ധൈര്യം? വയലിൽ കൃഷി ഇറക്കാനാ? എന്തിനാ പരാക്രമം? പശുവിനെ അഴിച്ചുകൊണ്ട് കെട്ടാനാ? നോ, പരാക്രമം അധർമ്മികളെ നശിപ്പിക്കാൻ. ഇതായിരുന്നു ധർമ്മപുത്രന് പറഞ്ഞത്. ധർമ്മപുത്രരുടെ ചോദ്യത്തിന് ഉത്തരമായി ഭീഷ്മര് പറഞ്ഞത്. ധർമ്മപുത്രർ എന്നും എന്നും ആവർത്തിച്ചുകൊണ്ടിരുന്നു അത്. ഒരു കാര്യവും കൂടി പറഞ്ഞിരുന്നു, ഞാൻ ആലോചിച്ചു പോയിരുന്നു, ആറ്റം ബോംബ് പൊട്ടിച്ച ഉടനെ അടൽ ബിഹാരി വാജ്പേയി ഈ വരി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അഗ്രതശ്ചതുരോ വേദ പൃഷ്ടത സശരം ധനു ഇതം ബ്രാഹ്മ്യം ഇതം ക്ഷാത്രം ശാപാദവിശ്വരാദവി. കൊത്തിവെക്കേണ്ട വരികളാ മഹാഭാരതത്തില് ഭീഷ്മര് ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട ഈ വരി നെറ്റിയിൽ എഴുതി വയ്ക്കാം. അഗ്രതശ്ചതുരോ വേദ, മുമ്പില് അറിവിന്റെ പര്യായമായിരിക്കണം, എല്ലാ അറിവുകളുടെയും ശക്തി നിന്നിൽ ഉണ്ടായിരിക്കണം. ധർമ്മപുത്രരെ പൃഷ്ടത സശരം ധനു, പുറകില് ആവനാഴിയിൽ നിറച്ചും ശരമുണ്ടായിരിക്കണം. ശാപ ഇതം ബ്രാഹ്മ്യം, ബ്രാഹ്മ്യശക്തി കൊണ്ട്, ബ്രാഹ്മണ തേജസ് കൊണ്ട്, അറിവിന്റെ ശക്തി കൊണ്ട്, വേണമെങ്കിൽ അറിവിന്റെ ശക്തി കൊണ്ട്, ഇതം ക്ഷാത്രം മസിൽ പവർ കൊണ്ട്, വേണമെങ്കിൽ മസിൽ പവർ കൊണ്ട്, ശാപാദബി ശരാദബി, ശാപം കൊണ്ടോ ശരം കൊണ്ടോ രാഷ്ട്രത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ധർമ്മപുത്രർക്കുള്ളതാണ് എന്ന് ഭീഷ്മര് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞതിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി ഇമ്പാക്ട് അതിനുണ്ടാക്കാൻ സാധിച്ചു. കാരണം എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്. ആ ഭീഷ്മരോടാണ് ഇത് ചോദിക്കേണ്ടത് എന്ന് ധർമ്മപുത്രരെ ഉപദേശിച്ച ശ്രീകൃഷ്ണന്റെ ഫോർസൈറ്റഡ്നെസ് പ്ലസ് നോളജ് അബൌട്ട് ദ പേഴ്സൺസ് ക്വാളിഫിക്കേഷൻ ഓഫ് പേഴ്സൺസ്, ഇത് ശ്രീകൃഷ്ണനെ പോലെ മറ്റാർക്കുമില്ല. അതുപോലെ തന്നെ റിസൾട്ട് അനാലിസിസ്, എല്ലാ യുദ്ധവും കഴിഞ്ഞ് എല്ലാവരും ചത്തും പോയി, കുറെ പേര് മരിച്ചും പോയി, ഇതെല്ലാം കഴിഞ്ഞ് പാണ്ഡവരും മറ്റെല്ലാവരും കൂടി രഥത്തിൽ കയറി പട്ടണപ്രവേശത്തിന് പോവാണ്. പട്ടണപ്രവേശത്തിന് പോകുമ്പോൾ ഭീമനും അർജുനനും നകലനും സഹദേവനും ധർമ്മപുത്രനും ശ്രീകൃഷ്ണനും രഥത്തിലുണ്ട്. കാലാൽപ്പടകൾ ഇങ്ങനെ നിറച്ചുണ്ട് ഇവിടെ പോലീസുകാരുള്ളത് മാതിരി. ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഒരു ചാർവാക ബ്രാഹ്മണൻ, ചാർവാക ബ്രാഹ്മണൻ എന്ന് പണ്ടു പേരുള്ളത് ഇപ്പൊ നമ്മളെ ഭരിക്കുന്നവരെയാ. എന്തും വിളിച്ചു പറയാൻ ഒരു മടിയില്ലാത്ത, സത്യമാണോ നുണയാണോ എന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് സത്യമാണെങ്കിലും നുണയാണെങ്കിലും ധാർമ്മികത ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചാർവാകൻ എഴുതിയ പുസ്തകങ്ങൾക്ക് ചാർവാക സംഹിത എന്നാ പറയുക. അപ്പൊ ചാർവാക ബ്രാഹ്മണൻ ധർമ്മപുത്രരുടെ രഥത്തിന്റെ മുമ്പിൽ വന്ന് ഒരു 100 ചോദ്യം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ മഹാഭാരതം വിവർത്തനം വായിച്ചാൽ 3-4 പേജില് ഈ ചാർവാക സംവാദമാണ്. ചാർവാകൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഹേ ധർമ്മപുത്രരെ, ആചാര്യനായ ദ്രോണാചാര്യനെ കൊന്ന നിങ്ങൾക്കാരാ ധർമ്മപുത്രരെന്ന് പേരിട്ടത്? ആചാര്യ ദേവോ ഭവ എന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എങ്ങനെയാ ദ്രോണാചാര്യരെ കൊന്നത്? ഭീഷ്മ പിതാമഹനെ കൊന്നത്? അതും നുണ പറഞ്ഞ്, കള്ളത്തരം ചെയ്ത്? തുടങ്ങി ഒരു 100 ചോദ്യങ്ങൾ ചാർവാകൻ അങ്ങ് ചോദിക്കുക. ഇന്നെങ്ങാനും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ യാതൊരു സംശയമില്ല, വാർദ്ധക്യകാല പെൻഷൻ മേടിച്ച് വീട്ടിലിരിക്കാം. അത്രയും ഷാർപ്പായിട്ട് ഏതാണ്ട് 5,070 വർഷങ്ങൾക്ക് മുൻപ് ചാർവാകൻ ഈ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ധർമ്മപുത്രർ നോക്കിയപ്പോ ചാർവാകൻ പറഞ്ഞത് അത്രയും ശരിയാ, ശരിയാ, ഞാൻ ധർമ്മപുത്രരെ എന്ന പേരിന് അർഹനല്ല. ഞാൻ എന്റെ ഗുരുവിനെ കൊന്നു, പിതാമഹനെ കൊന്നു, കുടുംബാംഗങ്ങളെ കൊന്നു, സഹോദരന്മാരെ കൊന്നു, സർവ്വതിനെയും കൊന്ന ഞാൻ എങ്ങനെയാ ധർമ്മപുത്രരാവുക? ഉടനെ ശ്രീകൃഷ്ണനെ നോക്കി ധർമ്മപുത്രര് പറഞ്ഞു, കൃഷ്ണ, ചാർവാക ബ്രാഹ്മണൻ പറഞ്ഞത് 100% ശരിയാ. ഞാനിതാ കാട്ടിലേക്ക് പോവുകയാണ്, എനിക്ക് രാജ്യവും വേണ്ട, ഭരണവും വേണ്ട, ഞാൻ തിരിച്ചു പോവുകയാണ്. ഉടനെ ശ്രീകൃഷ്ണൻ ചോദിച്ചു, നീ പോകുന്നതിൽ വിരോധമൊന്നുമില്ല, കാട്ടിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? ഈ മരിച്ചവർക്കെല്ലാം ശ്രാദ്ധം ഇടാൻ പോവാ, അതും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. എന്നിട്ടും ശ്രാദ്ധം ഇടും. പിന്നെ കുറെ പേര് മരിച്ചില്ലേ, എത്ര കാലമാണ് ശ്രാദ്ധം ഇടാൻ പോകുന്നത്? ഈ ജന്മം മുഴുവനും. അപ്പൊ ഉടനെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, 16 ജന്മം നീ പ്രായശ്ചിത്ത കർമ്മം ചെയ്താലും ഇത്രയും പേരെ കൊന്ന പാപം തീരില്ല. കാരണം ഇത്രയും പേരെ കൊന്നത് എന്തിനു വേണ്ടിയാ? കാട്ടിലേക്ക് പോവാൻ വേണ്ടി. കാട്ടിലേക്ക് പോവാൻ വേണ്ടിയാ നീ ഇത്രയും പേരെ കൊന്നത് എന്നുള്ളതാണ് സത്യം. അതല്ല, ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ സ്വധർമ്മം അഭിചാപേക്ഷ നവികമ്പിതുമർഹതി, നിന്റെ ധർമ്മമാണ് ശത്രു നിഗ്രഹം, രാഷ്ട്രത്തെ രക്ഷിക്കുക. അതുകൊണ്ട് രാക്ഷത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ഇത്രയും പേരെ കൊന്നത് എന്നുള്ളത് നിന്റെ കുലധർമ്മമാണ്. കുലധർമ്മവും മറ്റു ധർമ്മവും വ്യത്യാസം, പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് 2 ശത്രു സൈന്യത്തെ കൊന്നാൽ പരമവീരചക്രം കിട്ടും, ഏറ്റുമാനൂർ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ആ വഴിപോക്കനെ ആരെയെങ്കിലും കൊന്നാൽ 12 വർഷം തടവ് ശിക്ഷ കിട്ടും. കൊന്നത് 2 മനുഷ്യരെയാ, പക്ഷേ ഒന്ന് കൊന്നത് സാധാരണക്കാരനെ ഏറ്റുമാനൂർ വെച്ച്, മറ്റേത് കൊന്നത് ശത്രുവിനെ പരമവീരചക്രം. കൊന്നത് മനുഷ്യരെ എന്നല്ല, എന്തിനു വേണ്ടി കൊന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ധർമ്മപുത്ര എന്താ വേണ്ടതെന്ന് വെച്ചാൽ യുക്തം മാതിരി ചെയ്യാം. ഉടനെ ധർമ്മപുത്രർ രഥത്തിൽ കയറി പട്ടണപ്രവേശനം നടത്തി വീട്ടിലേക്ക് പോയി. കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഭരിച്ചു. അവിടെ ഇരുന്ന് ശ്രീകൃഷ്ണൻ വാദിച്ചില്ല, 700 വരികളുള്ള ശ്ലോകങ്ങൾ പറഞ്ഞില്ല, റാഷണൽ അനാലിസിസ് എന്തിനു വേണ്ടി ചെയ്തു എന്നൊരൊറ്റ ചോദ്യം കൊണ്ട് ധർമ്മപുത്രരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ച അത്രയും ഷാർപ്പ് ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ അനാലിസിസ് ഭാഗവത സത്രത്തിലൂടെ കടന്നു പോയാൽ മനസ്സിലാക്കാം. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആദർശ പുരുഷനാണ്. ചിലരുടെ മനസ്സിലുണ്ടാകും, ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരെങ്ങനെയാ വന്നത്? ഒരു ഭാര്യ ഉണ്ടാക്കിയിട്ട് ഏറ്റുമാനൂർ വരാൻ ബുദ്ധിമുട്ടിയവരുണ്ട്. 16,008 വെച്ച് എങ്ങനെയാ സർവൈവ് ചെയ്യാം? ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിട്ടില്ല. ശ്രീകൃഷ്ണൻ ചെയ്തത് ഒരൊറ്റ കാര്യം, അതിനോട് ഉപമിക്കാൻ മാവോസേത്തുങ് ചെയ്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ ചെയ്തതാണ് മാവോസേത്തുങ് ചെയ്തത്, അല്ലെങ്കിൽ മാവോസേത്തുങ് ചെയ്തതാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. എന്തായിരുന്നു? മാവോസേത്തുങ് ചൈനയുടെ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ അവിടുത്തെ പൂർവ്വഭരണാധികാരികളാൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട സ്ത്രീകളെ എല്ലാവരെയും മോചിപ്പിച്ചു. ഇടതും വലതും നോക്കാതെ മോചിപ്പിച്ചു. എല്ലാവരും സന്തോഷത്തോടുകൂടി അവനവന്റെ വീട്ടിൽ പോയി. പക്ഷെ അവരെ ആരും സ്വീകരിച്ചില്ല. അവര് ജോലി അന്വേഷിച്ച് നടന്നു, ആരും ജോലി കൊടുത്തില്ല. സ്വാഭാവികമാണ്. വർഷങ്ങളോളം ജയിലിൽ കിടന്ന ഒരു സ്ത്രീയെ ഏത് വീട്ടുകാരാ സ്വീകരിക്കുക, ഏത് കമ്പനിക്കാരാ സ്വീകരിക്കുക ജോലി കൊടുത്ത്? അതുകൊണ്ട് അവരെല്ലാവരും ആ സ്ത്രീകൾ തിരിച്ച് മാവോ സേതുങ്ങിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങളെ തിരിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കണം, സമൂഹം ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഉടനെ മാവോ സേതുങ് ചെയ്തത്, ഇവർക്കെല്ലാം നാഷണൽ വിമൻ സ്റ്റാറ്റസ് കൊടുത്തു, NWS സർട്ടിഫിക്കറ്റ്, നാഷണൽ വിമൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു, സ്റ്റാറ്റസ് കൊടുത്തു, ദേശീയ വനിതകളാണെന്ന പദവി കൊടുത്തു. അവരെ വിവാഹം കഴിക്കുന്നവർക്ക് ജോലിയിൽ റിസർവേഷൻ ഉണ്ട്, അവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നവർക്ക് സെയിൽ ടാക്സിലും ഇൻകം ടാക്സിലും റിഡക്ഷൻ ഉണ്ട്. അങ്ങനെ സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ മാവോ സേതുങ് അവർക്ക് വേണ്ട എല്ലാ കൺസെഷനും കൊടുത്തതുപോലെ മാവോ സേതുങ് ജനിക്കുന്നതിന് 5000 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ നരകാസുരന്റെ ജയിലിൽ കിടന്ന സ്ത്രീകളെ നരകാസുരനെ കൊന്ന് വിമോചിപ്പിച്ചപ്പോൾ അവരെ സമൂഹം അംഗീകരിച്ചില്ല. അന്ന് അവർക്ക് രാജപത്നിയുടെ സ്ഥാനം കൊടുത്തു. അന്ന് നാഷണൽ വിമൻ സ്റ്റാറ്റസ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കാൻ കാരണം വൈസ് ചാൻസലർ ഒന്നും ഇല്ല എന്ന്. അതുകൊണ്ട് രാജപത്നിമാരുടെ പദവി അവർക്ക് കൊടുത്തു. ദേശീയ വനിതകളുടെ, നമ്മൾ പറയാറില്ലേ ഫസ്റ്റ് സിറ്റിസൺ, ഫസ്റ്റ് വിമൻ സിറ്റിസൺ, പ്രസിഡന്റ് ഫസ്റ്റ് സിറ്റിസൺ ആണ്, പത്നി ഫസ്റ്റ് ലേഡി എന്നെല്ലാം പറയുന്നത് പോലെ രാജാവ് എന്ന ഒന്നാം പൗരനും രാജ്ഞി എന്ന ഒന്നാം പൗരസ്ത്രീയും അവരുടെ സ്ഥാനത്ത് ഇവർ വന്നപ്പോൾ സമൂഹത്തിന്റെ അംഗീകാരം കിട്ടി. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കിട്ടുന്ന അംഗീകാരം പോലെ ഈ സ്ത്രീകൾക്ക് അംഗീകാരം കിട്ടി. ആയിരക്കണക്കിന് സ്ത്രീകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു നമ്പറും കൊടുത്തു, 16000. 33 കോടി ദേവന്മാരെന്ന് പറയാറില്ലേ, എങ്ങനെയാ 33 എന്ന നമ്പർ കിട്ടിയത്? ഒരു റൗണ്ട് ഫിഗർ ആക്കായിരുന്നില്ലേ? അല്ല, 100,000 ദേവന്മാരെന്നോ 1 കോടിയെന്നോ 50 കോടിയെന്നോ റൗണ്ട് ഫിഗർ ആക്കാൻ സാധ്യല്ല. സമസ്ത ജീവജാലങ്ങളിലും 1/3 ഈശ്വരീയമായ ക്വാളിറ്റി ഉണ്ട്, 33%. 1/3 ആസുരീകമായ ശക്തിയുണ്ട്, 33%. 1/3 മാനുഷിക സ്വഭാവമുണ്ട്, അസുരഗണം, മനുഷ്യഗണം, ദേവഗണം. അതുകൊണ്ട് 33 കോടി ഈസ് കോർണർ പെർസെന്റേജ്. 33 കോടി ദേവന്മാരുള്ളതുപോലെ ഒരു നമ്പർ അതിന്റെ പകുതി വരത്തക്ക വിധത്തില് 16000 ഭാര്യമാരെന്ന് പറയുമ്പോൾ നരകാസുരന്റെ ജയിലിൽ നിന്ന് വിമോചിതരായ സ്ത്രീകളെ രാജപത്നി സ്ഥാനം കൊടുത്ത് അംഗീകരിപ്പിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ ചെയ്തത് ഒരു സോഷ്യൽ റിഫോർമറുടെ, സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈശ്വരാവതാരത്തിന്റെ ഉജ്ജ്വലമായ ചെയ്തികളാണ്. അതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ ഒപ്പമെത്താൻ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ഓരോ വരികളും നോക്കുക. ധൃതരാഷ്ട്രര് ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് ഭീമനെ അടുത്ത് വിളിച്ചപ്പോൾ ഭീമനോട് മാറി നിൽക്കാൻ പറഞ്ഞൊരു പ്രതിമ കൊടുത്തു. കാരണം കണ്ണ് കാണില്ലെങ്കിലും മസിൽ പവർ ധൃതരാഷ്ട്രക്ക് എത്രയുണ്ടെന്ന് ശ്രീകൃഷ്ണൻ അറിയാം. അതായിരുന്നു ശ്രീകൃഷ്ണൻ. അനാലിറ്റിക്കൽ കപ്പാസിറ്റി, ഓരോന്നിന്റെയും എടുത്തു നോക്കുക. ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ് കപ്പാസിറ്റിക്ക് അടുത്ത് വരാൻ ഒരാളുമില്ല. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി ദേവദുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ ഗാന്ധീവം ശംസദേ ഹസ്താത് ത്വച്ചൈവ പരിദഹ്യതേ നച ശക്നോ വ്യവസ്ഥാതും വ്യപദീ വചമേ മന. എന്റെ മനസ്സ് മുഴുവനും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ നെർവസായ ഒരു മനുഷ്യന്റെ വാക്കുകളെ വിവരിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന അർജുനനെ ശ്രീകൃഷ്ണൻ ട്രീറ്റ് ചെയ്തത് ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെന്റാ, സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റാ. സാധാരണ എന്തെങ്കിലും കണ്ടു പേടിച്ച് വീട്ടിനകത്തേക്ക് വരുന്ന കുട്ടികളെ അമ്മമാര്, പണ്ടത്തെ അമ്മമാര് സാന്ത്വനിപ്പിക്കുന്നത് തലോടിയിട്ടല്ല. എന്തെങ്കിലും പേടിച്ച് ഓടി വരുന്ന കുട്ടി അടുത്ത് വരുമ്പോൾ ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. ആ അടി വെച്ചു കൊടുത്ത ഉടനെ തലോടും. കാരണം പേടിപ്പെടുത്തുന്ന ഓർമ്മ ഡീപ്പ് മനസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് അടിയുടെ വേദന മനസ്സിലേക്ക് കടക്കണം. വേദന തലോടി മാറ്റാവുന്നതേ ഉള്ളൂ, പേടി തലോടി മാറ്റാൻ സാധ്യമല്ല. അത് സൈക്കോളജിക്കൽ എഫക്റ്റാ, മറ്റത് ഫിസിയോളജിക്കൽ എഫക്റ്റാ. ഫിസിയോളജിക്കൽ എഫക്ട് ക്യാൻ ബി ക്യൂർഡ്. അതാണ് അമ്മൂമ്മമാര് ചെയ്യുക.
കേരള യൂണിവേഴ്സിറ്റി ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ കാലത്ത് കുറെ ഡോക്ടർമാർ ഒരുമിച്ച് ചേർന്നിരുന്ന് ശിശു സംരക്ഷണത്തെ കുറിച്ച് ഒരു സെമിനാർ നടത്തി. 6 ഡോക്ടർമാരിൽ 5 പേരുടെയും പേരിന്റെ അവസാനത്തിൽ അമ്മയുണ്ടായിരുന്നു, ത്രേസിയാമ്മ, ശോശാമ്മ, പാർവതിയമ്മ എന്ന് പറഞ്ഞ്. എല്ലാവരും ശിശു സംരക്ഷണത്തെ കുറിച്ച് കുറെ അധികം സംസാരിച്ചതിന് ശേഷം വിമൻസ് കോളേജിലെ ഒരു പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ 1 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം എന്താ കൺക്ലൂഷനിലെത്തിയത്? കേരളത്തിലെ ശിശുക്കളെ സംരക്ഷിക്കാൻ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? എല്ലാവരും ഒരൊറ്റ വാക്കിൽ ആൻസർ പറഞ്ഞു, ഗോ ബാക്ക് ടു ഗ്രാൻഡ് മാസ് ടെക്നോളജി. അമ്മൂമ്മയുടെ സാങ്കേതിക വിദ്യയിലേക്ക് തിരിച്ചു പോവുക. അതായത് അമ്മൂമ്മ കൊടുത്തിരുന്ന പഴങ്കഞ്ഞിയും ചാറും കുറുക്കും അതുമാതിരിയുള്ളതും കൊടുക്കുകയാണ് ഏറ്റവും ഉത്തമം കുട്ടികൾക്ക്. 5.5 വർഷം മെഡിക്കൽ കോളേജിൽ ഇരുന്ന് പഠിച്ചത് അമ്മൂമ്മയുടെ ടെക്നോളജിയാ എന്ന് മനസ്സ് ചോദിച്ചു. ആധുനിക ശാസ്ത്രം ചെന്ന് നിൽക്കുന്ന ശിശു സംരക്ഷണത്തിലും ഭാരതീയ സിദ്ധാന്തത്തിൽ തന്നെയാ. ആ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആയത് ഗോ ബാക്ക് ടു ഗ്രാൻഡ് മാസ് ടെക്നോളജി. അങ്ങനെ ആ അമ്മൂമ്മമാര് കുട്ടിയെ അടിച്ചതുപോലെ കുതസ്ത്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാദ്യ ജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. കശ്മലം എന്നൊരു വാക്ക് ഭാരതീയ ചിന്താധാരയെ പ്രതിനിധീകരിക്കുന്ന ഒരൊറ്റ പുസ്തകത്തിലേ ഉള്ളൂ, അത് ഭഗവത്ഗീതയില്. കശ്മലം എന്നൊരു വാക്ക് മറ്റൊരെണ്ണത്തിൽ വരുന്നുണ്ട് നിരുക്തത്തില്, ഡിക്ഷണറിയില്. ആ നിരുക്തത്തിലെ കശ്മലം എന്ന വാക്കിന്റെ അർത്ഥം പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പദങ്ങളിൽ ചേർത്തിരിക്കുന്നത്, പ്രയോഗത്തിൽ വരുത്തിയിരിക്കുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആത്മീയ ചിന്താധാരയില് കാളിദാസന്റെ ദുഷ്യന്ത സംവാദത്തിലുണ്ട്. അത് മാറ്റി നിർത്തിയാൽ, ശാകുന്തളത്തിലെ ആ വാക്ക് മാറ്റി നിർത്തിയാൽ ആത്മീയ ചിന്താധാരകൾ ഒഴുകുന്ന ഒരൊറ്റ പുസ്തകത്തിലെ കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യ ജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ഈ കുരുക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ആര്യന്മാർക്ക് കീർത്തികരമല്ലാത്ത കശ്മലമായ ഈ ചിന്താധാര നിനക്ക് എവിടെ നിന്നാ വന്നേ ഹേ അർജുന എന്ന് ചോദിച്ച് അർജുനന്റെ ചെകിടത്തൊരടി കൊടുക്കുകയാണ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. അടുത്ത വരി അത്രയും ശക്തിയുള്ളതല്ല. ലൈഭ്യം ആസ്മകം അപ്പാർത്ത നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ടപരന്തപ. എത്ര രസകരമാണ്! ഹേ അർജുന, നിന്റെ ക്ലൈഭ്യത്തെ മാറ്റ, നിന്റെ ഹൃദയത്തിന്റെ ആ ദൗർബല്യത മാറ്റ, ഉജ്ജ്വലമായി കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഇത് ശ്രീകൃഷ്ണനല്ലാതെ മറ്റേത് ഈശ്വരനാ സാധിക്കുക? അതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ ലാസ്റ്റ് വേർഡിങ്സ് ഉണ്ട്, എന്തിനാ ഞാൻ പ്രവർത്തിക്കുന്നത്? നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യകർമ്മകൃത്. ഒരൊറ്റ ക്ഷണം പോലും, ഒരു ക്ഷണം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിന്റെ 18ൽ ഒരംശം, ആ ഒരു ക്ഷണം പോലും ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും അനങ്ങാതെ റെസ്റ്റ് എടുക്കാൻ സാധ്യമല്ല. സകലതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കണം. ഒരാറ്റത്തിന്റെ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു സെക്കൻഡിൽ 2188 കിലോമീറ്റർ വേഗതയിൽ ഒരാറ്റത്തിന്റെ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കണം. നടുക്കുള്ള ന്യൂക്ലിയസ് 32 ലക്ഷം പ്രാവശ്യം സ്പിൻ ചെയ്തുകൊണ്ടിരിക്കണം. അനങ്ങാതിരിക്കാൻ സാധ്യമല്ല. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കണം. എത്ര വേഗത്തിൽ? 1640 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കണം. ഈ സൗരയൂഥം നീങ്ങിക്കൊണ്ടിരിക്കണം. 69,000 കിലോമീറ്റർ വേഗതയിൽ സോളാർ സിസ്റ്റം നീങ്ങിക്കൊണ്ടിരിക്കണം. ഓരോ ചെടിയും ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കണം. സൂര്യപ്രകാശത്തിൽ ഫോട്ടോസിന്തസിസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ആരും വെറുതെ ഇരിക്കുകയല്ല. കൃത്യം 72 പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മിനിറ്റിൽ 16 പ്രാവശ്യം ശ്വസിച്ചുകൊണ്ടിരിക്കണം. ഓരോ സെല്ലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടതി അകർമ്മകൃത്. ഇത് യൂണിവേഴ്സൽ റൂളാണ്. ആധുനിക ശാസ്ത്രം പോലും ഇത്രയും ചിന്തിച്ചിട്ടില്ല. അത്രയും ഉജ്ജ്വലമായ ഒരു വേർഡിങ്സ് ആണ് ശ്രീകൃഷ്ണന്റേത്. ഞാൻ എന്തിനാ പ്രവർത്തിക്കുക? തനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രവർത്തിക്കണം. ഞാൻ എന്തിനാ ഓഫീസിൽ പോകുന്നത്? ഓഫീസിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഓഫീസിൽ പോയേ പറ്റൂ. ഭാര്യയെ എന്തിനാ സംരക്ഷിക്കുന്നത്? ഭാര്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് സംരക്ഷിച്ചേ പറ്റൂ. ദാറ്റ് ഈസ് ദ ആൻസർ. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി.
that you have to do no other alternative എന്ന് അർജുനനോട് പറഞ്ഞപ്പോൾ മാനേജ്മെന്റിന്റെ whether it is family management, whether it is official management, whether it is academical management, you have to follow that rule because it is universal rule. Universal നിയമമാണത്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഈ ഭാഗവത സത്രത്തിലൂടെ നമ്മളോട് തരുന്ന മെസ്സേജ് കർമ്മമണ്ഡലത്തിൽ അനുനിമിഷം പ്രവർത്തനോന്മുഖമാവുക. ഭാഗവത സത്രത്തിന്റെ ലക്ഷ്യവും അതാണ്. ഈ ധർമ്മം ഈ നാട്ടില് 11000 വർഷം തിളങ്ങിയിരുന്നു എങ്കിൽ 1000 വർഷത്തെ അടിമത്വത്തിനു ശേഷവും പൂർവാധികം ശോഭയോടുകൂടി വിളങ്ങുന്നു എങ്കിൽ ആധുനിക ലോകം ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ ഇതിനെ വിലയിരുത്തുന്നു എങ്കിൽ അതിന് കാരണം പൂർവ പിതാമഹന്മാര് ഈ ചിന്താധാരകൾ ഓരോ തലമുറയ്ക്ക് തലമുറയ്ക്ക് കൈമാറിയതാണ്. ഇന്നത്തെ ഇവിടെ ജീവിക്കുന്ന ഹിന്ദുവിന് കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ദീപം അടുത്ത തലമുറ കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഭാഗവത സത്രത്തിലൂടെ മോക്ഷത്തിന് പോകാൻ സാധ്യമല്ല. മോക്ഷം എന്ന കർമ്മം ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും ശ്രീകൃഷ്ണൻ ഭാഗവത ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ച അതേ വരിയാണ്. സ്വധർമ്മമപി ചാപേക്ഷ്യ നവികമ്പിതുമർഹതി സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാത്ഭയാവഹാത്. സ്വധർമ്മത്തിലിരുന്നു കൊണ്ട് അതിനെ സംരക്ഷിക്കുക, ഉജ്ജ്വലമാക്കുക. ഓരോ തലമുറയും അതിന്റെ പരിപാവനമായ കാറ്റേറ്റ് വിലസണം. ഇവിടെ പ്രഭാപൂരിതമാകണം. ഹിന്ദുവിനെ നശിപ്പിക്കാൻ അത്രയും എളുപ്പം സാധ്യമല്ലെങ്കിലും സാധിക്കും. ഗംഗാനദി അനസ്യൂതം 2800 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അസാധാരണമായ മലിനജലം അതിലേക്ക് ചേർന്നാൽ ഗംഗാനദിയുടെ പവിത്രത പോകും. അത്രയും മലിനജലം ഹിന്ദു ധർമ്മത്തിലേക്ക് പ്രവഹിക്കുന്നു. ക്ഷേത്രത്തെ മുഴുവനും തച്ചുടയ്ക്കുന്ന നിയമം മുമ്പിൽ വന്നിട്ടുണ്ട്. ഹിന്ദുവിനെ ഹിന്ദു അല്ലാതെയാക്കുന്ന നിയമമുണ്ട്. ഈ നാട്ടിൽ അക്ബർ ട്രീറ്റ് ചെയ്തതുപോലെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആയിട്ട് ഹിന്ദുവിനെ ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒന്നുമല്ല. ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ഞാനും നിങ്ങളും നമ്മളുമാണ്. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ മതിയാവൂ. കൺവേർഷൻ എവിടെ നടന്നാലും അത് നിർത്തിയേ മതിയാവൂ. ഈ രാഷ്ട്രത്തിന്റെ ജാജ്വല്യമായ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. യജുർവേദത്തിന്റെ 40-ാം അധ്യായത്തിലെ അവസാനത്തെ വരിയിൽ പറയുന്ന വായുരനിലം അമൃതമദേദം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര. വായുവും ജലവും അഗ്നിയും അടങ്ങിയിരിക്കുന്ന ഈ ശരീരം അവസാനം ഭസ്മമാകും. ആ ശരീരം ഭസ്മമാകുന്ന സമയത്ത് വിറകിന്റെ മുകളിൽ കിടക്കുന്ന സമയത്ത് എന്റെ കർമ്മം ചെയ്യാൻ എന്റെ ധർമ്മം ചെയ്യാൻ എന്റെ ധർമ്മത്തെ സംരക്ഷിക്കാൻ എനിക്കായില്ലോ ജഗദീശ്വര എന്ന് ആ ഡെഡ് ബോഡിക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ഇന്നേ ചിന്തിക്കാൻ സാധിക്കൂ. കർമ്മമണ്ഡലമുണ്ട്. യോഗികളായിട്ട് പ്രവർത്തിക്കുക. കർമ്മനിരതരാകാൻ വേണമെങ്കിൽ കർമ്മനിരതരാവുക. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ. ശ്രീകൃഷ്ണന്റെ ഉപദേശമാണ്. അസ്മിൻ ലോകേ നിഷ്ഠ ദ്വിവിധാ ഭവതി ഭവത. ഈ ലോകത്തിൽ രണ്ടു തരത്തിലുള്ള കർമ്മമാണുള്ളത്. ഏതാണ്? ജ്ഞാനയോഗേന സംഖ്യാനാം. ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിച്ച് ജ്ഞാനയോഗികളായിട്ട് ഈ കേരളം മുഴുവനും ഭാരതം മുഴുവനും വിദേശത്തേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അവിടെയും ഈ ധർമ്മത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിപ്പിച്ച് സാംഖ്യയോഗികളെ പോലെ യോഗികളായിട്ട് പ്രവർത്തിക്കുക. കർമ്മയോഗേണ യോഗിനാം. കർമ്മമണ്ഡലത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഭാഗവത സത്രം സംഘടിപ്പിച്ചവരുണ്ട്. നിരന്തരം പ്രവർത്തിച്ച് പ്രയത്നിച്ച് ഒരു അവാർഡിനും റിവാർഡിനും വേണ്ടിയല്ല, ആരുടെയും പത്മശ്രീയും പത്മഭൂഷണും വേണ്ടിയല്ല, അംഗീകാരത്തിന് വേണ്ടിയല്ല, വിയർത്തൊലിച്ച് എന്തിനു വേണ്ടി? ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി. എന്തിനാ ധർമ്മത്തെ സംരക്ഷിക്കുന്നത്? ധർമ്മത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്ക് സാധിച്ചില്ലെങ്കിൽ മറ്റാരും ഇതിന്റെ ഹോൾസെയിൽ കോൺട്രാക്ട് ഏറ്റെടുക്കില്ല. 240 MLA ഇതിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കില്ല. 540 MP ഇത് ഏറ്റെടുക്കാൻ സാധ്യമല്ല. നമ്മൾ ഭരിക്കുന്നവർ നമ്മളെ സെക്യൂരിറ്റി നോക്കേണ്ട കാര്യമില്ല. ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് എന്റെയും നമ്മുടെയും കർത്തവ്യമാണ്. അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം, അനാവശ്യമായ അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം, ബ്രാഹ്മണ മേധാവിത്വമുണ്ടെങ്കിൽ പറയണം, വേദം പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്, കാരണം വേദം എഴുതിയത് മുക്കുവനാണ്. വേദം എഴുതിയത് ബ്രാഹ്മണനല്ലോ, വേദവ്യാസൻ മുക്കുവനല്ലേ, എനിക്ക് വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് പറയണം. ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നില്ല, ശ്രീരാമൻ ബ്രാഹ്മണനായിരുന്നില്ല, വിശ്വാമിത്രൻ ബ്രാഹ്മണനായിരുന്നില്ല, ഐതരേയൻ ചണ്ഡാളനായിരുന്നു, വാത്മീകി കാട്ടാളനായിരുന്നു. ഇവർക്കെല്ലാം വേദം പഠിക്കാമെങ്കിൽ, ഇവർക്കെല്ലാം വേദരചന നടത്താമെങ്കിൽ ബ്രാഹ്മണർക്ക് മാത്രമേ ഇത് പഠിക്കാവൂ എന്നുള്ളത് അംഗീകരിക്കാൻ സാധ്യമല്ല. പൂർവ്വ പിതാമഹന്മാര് ബ്രഹ്മോവാ ബ്രഹ്മജോവാ ശൂദ്രോവാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും സത്യമായിരിക്കണം എന്ന് മാത്രം. ആരെങ്കിലും തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താതസ്യ കൂപോയം ഇതി ബ്രുവാണ് കാ പുരുഷ ക്ഷാരജലം വിപന്തി. അച്ഛൻ കുഴിച്ച കിണറാണ്, അതിൽ ഇന്ന് ഉപ്പുവെള്ളമാണ്. അച്ഛനോട് എനിക്ക് ബഹുമാനമുള്ളത് കൊണ്ട് അച്ഛൻ കുഴിച്ച കിണറ്റിലെ ഉപ്പുവെള്ളം തന്നെ ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞ് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല വെള്ളം കുടിക്കുക. അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താം, പൂർവികർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തി ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ മുമ്പോട്ട് വരണം. ഏറ്റുമാനൂർ തേവരുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞയെടുക്കണം. ഓരോരുത്തർക്കും സാധിക്കണം. ഇവിടെയുള്ള പ്രൊഫസർമാരെ വിളിച്ചു വരുത്തണം, വൈസ് ചാൻസലർമാരെ കൊണ്ടുവരണം, ഡോക്ടർമാരെ കൊണ്ടുവരണം. ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയാവുന്ന ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ കൊണ്ടുവരണം. ആലപ്പുഴയില് ഭഗവത്ഗീതയെക്കുറിച്ച് ഒരു മൗലവി പ്രസംഗിക്കുന്ന കേട്ടു, ഉജ്ജ്വലമായ പ്രസംഗം. അവരെയും വിളിച്ചു വരുത്തണം. അവർക്കാർക്കെല്ലാം ഈ തീർത്ഥത്തിൽ ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞൊരു ചെറിയ സംഖ്യ തീർത്ഥം ആവാഹിക്കുന്നത് പോലെ ഇവരെ എല്ലാവരെയും ആവാഹിച്ച് പരശുരാമ ക്ഷേത്രത്തിൽ ഭാരതവർഷത്തിൽ ഭരത ഖണ്ഡത്തിൽ മേരോഹ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാഹ ദക്ഷിണേ തീരെ ഈ ദേശത്തിൽ ഏഷ്യാ ഭൂഖണ്ഡം എന്ന ജംബുദ്വീപിൽ പൂർവാധികം ശോഭയോടുകൂടി ഈ ധർമ്മം വിരാജിക്കണം. അമ്മമാരിറങ്ങണം, വയസ്സായവർ നേതൃത്വം കൊടുക്കണം. ചെറുപ്പക്കാര് BSc യും MSc യും മാത്രം എടുത്താൽ പോരാ, പഠിക്കാൻ സാധിക്കുമെങ്കിൽ പഠിച്ച് ഹിന്ദുധർമ്മം പ്രചരിപ്പിക്കുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങി ഈ ധർമ്മത്തെ സംരക്ഷിക്കുക. അനുനിമിഷം വേണം. ഡിറ്റീരിയറേഷൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഭാരതത്തിലാണ് ഹിന്ദു ധർമ്മത്തിന് അല്പം തകർച്ച സംഭവിക്കുന്നത്. അനുവദിക്കരുത്. ഈ ധർമ്മം എന്റെ പിതൃസ്വത്താണ്. മൈ ഹെറിറ്റേജ്, മൈ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ഇറ്റ് ഈസ് അണ്ടർലൈൻഡ്. ഇറ്റ് കൻ നെവർ ബി ഇവേഡഡ്. അത് ആരുടെയെങ്കിലും തലയിൽ ഏൽപ്പിച്ചു പോകാൻ സാധ്യമല്ല. ആരെയും ഉൾപ്പെടുത്തുക. നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരിക്കാം, കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം, മുസ്ലിം ലീഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി ആയിരിക്കാം. ലെറ്റ് യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ, ലെറ്റ് യു ഹാവ് യുവർ ഓൺ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, യുവർ ഓൺ റിലീജിയസ് കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. വേണമെങ്കിൽ വെക്കുക, വേണ്ടെങ്കിൽ കളയുക. ധർമ്മം ഒരൊറ്റ തന്തുക്കളാണ്. ഈ മണികളെല്ലാം ഒരൊറ്റ സൂത്രത്തിൽ കോർത്തിണക്കി എന്ന് കൃഷ്ണൻ പറഞ്ഞതുപോലെ ആ സൂത്രേ മണികണായിവ, ഒരൊറ്റ സൂത്രത്തിൽ എല്ലാവരും ഇഴുകിച്ചേരണം. നാരായണ ഗുരുവായാലും ചട്ടമ്പിസ്വാമി ആയാലും മാധ്വാചാര്യരായാലും ശങ്കരാചാര്യരായാലും ഇവരൊന്നും ജീവിച്ചത് ഒരു വിഭാഗത്തിനു വേണ്ടിയല്ല. ഇവർ ജീവിച്ചത് ഈ ധർമ്മത്തിനു വേണ്ടിയായിരുന്നു. അവർ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് ഈ ധർമ്മത്തിനു വേണ്ടിയായിരുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് കൺവെർഷനെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നില്ല. നാരായണ ഗുരുവിന്റെ അടുത്ത് ഞങ്ങൾ മതം മാറാനാണെന്ന് പറഞ്ഞ് പോയവരോട് നാരായണ ഗുരു പറഞ്ഞത് നിങ്ങൾക്ക് മതം മാറിയേ പറ്റൂ എങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് സനാതന ധർമ്മത്തിലേക്ക് മാറിക്കോളാനാ പറഞ്ഞത്. അദ്ദേഹം ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മാറാൻ പറഞ്ഞില്ല. കാരണം അദ്ദേഹം ഋഷീശ്വരനായിരുന്നു. മൂന്നാമത്തെ ഒരു വിഭാഗമില്ലേ, ഉള്ളവരും ഇല്ലാത്തവരും, ഉണ്ടായിട്ട് വേണ്ടാത്തവരും, ഉണ്ടായിട്ട് വേണ്ടാത്തവരുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുവും. ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവതാര പുരുഷന്മാരായി വന്നത്. അവരുടെ പാദധൂളി ഏൽക്കണം. ക്ഷേത്രം സംരക്ഷിക്കപ്പെടണം, വിശ്വാസം സംരക്ഷിക്കപ്പെടണം. ഭാരതത്തിന്റെ ആത്മചൈതന്യത്തെ തൊട്ടറിഞ്ഞ് 40 വയസ്സിൽ താഴെ മാത്രം ജീവിച്ച ഒരു യുവ സന്യാസി പറഞ്ഞതാണ്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കണം. ആ ജഗദീശ്വരന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ ഈ ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കണം. അതിനുള്ള കർത്തവ്യം ഏറ്റെടുക്കണം. എവിടെയെല്ലാം കർമ്മമണ്ഡലത്തിൽ അവനവന്റേതായ അർഘ്യം കൊടുക്കാൻ സാധിക്കുമോ, സൂര്യന് വിളക്ക് വയ്ക്കാൻ സാധിച്ചതുപോലെ ഈ ധർമ്മത്തിന് വിളക്ക് വയ്ക്കാൻ സാധിക്കുമോ, അവിടെയെല്ലാം ചെയ്യുക. 100 നാമം ജപിക്കണമെന്ന് ഞാൻ പറയില്ല. 100 നാമം ജപിക്കുന്ന സമയത്ത് 10 കുടുംബത്തിൽ ചെന്ന് കണ്ട് ധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ അതിനേക്കാളും വലിയൊരു പുണ്യം മറ്റൊന്നുമില്ല. ഈ ധർമ്മത്തെ ലോകം 21-ാം നൂറ്റാണ്ടിന്റെ ധർമ്മമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. 3-ാം സഹസ്രാബ്ദത്തിന്റെ ധർമ്മമായി അംഗീകരിച്ചിരിക്കുന്നു. ശാസ്ത്രം അടിവരയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന്റെ ഉപജ്ഞാതാക്കളായ ഞാനും നിങ്ങളും ഈ ധർമ്മത്തിന്റെ സംരക്ഷണക്കാരായിട്ട് മുമ്പോട്ട് വന്നില്ലെങ്കിൽ മറ്റാരു വരും? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏറ്റുമാനൂര് തൊഴുത് ശത്രത്തിന്റെ വിവരണങ്ങൾ കേട്ട് ധാർമ്മിക ചിന്താധാരകൾ അറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഏത് വിശ്വാസങ്ങളുമാകട്ടെ, നിരീശ്വരവാദിയാണെങ്കിലും ആകട്ടെ, എവിടെയെല്ലാം ധാർമ്മിക കർമ്മങ്ങളുണ്ടോ, എവിടെയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മാറ്റിവെക്കുക, ആ കർമ്മവുമായി ചേരണം, പ്രവർത്തിക്കണം, ധർമ്മത്തെ സംരക്ഷിക്കണം. ജഗദീശ്വരൻ ഓരോരുത്തർക്കും അതിനനുഗ്രഹം നൽകണം. ജഗദീശ്വരന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിന് ജഗദീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ.